റസൂല, ഈ ദൂതനെ പിൻപറ്റുന്നവരാര്? മിമ്മൻ യങ്കലിബു അലൈഹി, തന്റെ മടമ്പൻകാലിന്മേൽ പിന്തിരിഞ്ഞു പോകുന്നവരില്ലെന്ന്, പിന്തിരിഞ്ഞു പോകുന്നവരാര്? ഈ ദൂതനെ പിൻപറ്റുന്നവരാര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലാതെ നീ ആയിരുന്നതായ കിബിലയെ ഞാൻ ആക്കിയിട്ടില്ല. ഫൈൻകാനത്തിലെ കബീറത്തിന് അതൊരു മഹാകാര്യമായി തോന്നും. ഇല്ല അലല്ലദീന ഹദല്ലാഹു, അള്ളാഹു വഴി കാണിച്ചു കൊടുത്ത ആളുകൾക്കല്ലാത്തവർക്ക്. ഒമാ കാൻ അള്ളാഹു ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ വിശ്വാസം അള്ളാഹു പാഴാക്കി കളയില്ല. പല നുവല്ലി എന്നൊക്കെ കിബിലത്തൻ തർലാഹ, നീ തൃപ്തിപ്പെടുന്ന ഒരു കിബിലയിലേക്ക് നിന്നെ ഞാൻ തിരിക്കാം. ഇപ്പൊ വല്ലി വജിഹക്ക ശത്രൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ നിന്റെ മുഖത്തെ നീട്ടിയിരിക്കുക. അപ്പോ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞതിനുള്ള തെളിവ് എവിടെയാണ്? ഇവിടെ 17 മാസം തിരിയാൻ തിരിഞ്ഞല്ലോ, ആ തിരിയാനുള്ള കൽപ്പന എവിടെ ഖുർആനിൽ? വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് പറയുന്നതിന് ഒരു 10-15 മുമ്പ്, ആയത്തിന്റെ മുമ്പ് അള്ളാഹു പറയുന്നുണ്ട്, ഒമൻ അല്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ മന മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടഞ്ഞവരേക്കാൾ. ആ യുദ്ധക്കറ ഫീഹസ്മുഹു, അവിടെ അള്ളാഹുവിന്റെ പേരുച്ചരിക്കപ്പെടുന്നതില്ലെന്നും. വസാഫി ഹറാബിഹ, അതിനെ തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനേക്കാളും വലിയ അക്രമി ആരാണ്? ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഖുർആനിൽ ഇവിടെ അള്ളാന്റെ ഇസ്മു എടുത്ത് പോയിക്കണമെന്നില്ല, എനിക്ക് വിശദീകരിക്കാൻ വേണമെങ്കിൽ പറയാം. ബിസ്മി അതിലൊക്കെ നിർത്തിയ പറയണില്ല. ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുകയാണ്. ആ ആയത്തിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അല്ലാതെ അതിന്റെ ഇടയിൽ ഒരു ട്രിക്ക് ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ആ ആയത്തിന്റെ, അതായത് സയക്കൂലു സുഫഹായിന്റെ മുകളിൽ, ഒരു 10-15 ആയത്തിന്റെ മുകളിൽ ഈ ആയത്ത്, ഇപ്പൊ ഒമൻ അവലമു മിമ്മന്മന മസാജിദ് അല്ലാഹി എന്ന് തുടങ്ങിയിട്ട് ആ ആയത്ത് അവസാനിച്ചതിന് ശേഷം കുൽ പറയുക, അല്ല കുൽ അവിടെയല്ല, വലില്ലാഹിൽ മഷിരിഖു വൽ മഗ്‌രിബു, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. ഐനമാ തുവല്ലു, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും, ഫ സമ്മ വജഹുല്ലാ, അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട്. ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാണ്. ഈ ആയത്ത്, അതായത് കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റേതാണ്. ഇത് എവിടെന്നോ, മുഹമ്മദ് നബിയെയും അനുയായികളെയും മക്കയിൽ നിന്ന് പലായനം ചെയ്യിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി പടുത്തുയർത്തിയ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാൻ അനുവദിക്കാതെ, ആ രാജ്യത്ത് തന്നെ ജീവിക്കാൻ അനുവദിക്കാതെ പ്രവാചകനിൽ വിശ്വസിച്ച അനുയായികളെയും പ്രവാചകനെയും മക്കയിൽ നാട്ടി ഓടിച്ചപ്പോൾ, അവര് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് അവരെ തടഞ്ഞപ്പോൾ, ദൈവത്തിന്റെ നാമം മാത്രം അവിടെ ഉച്ചരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞപ്പോൾ, മദീനയിലേക്ക് പോയ സഹാബികൾക്കും അള്ളാഹു റസൂലിനും അള്ളാഹു ഒരു അനുമതി കൊടുത്തു, പ്രവാചക കൂലു ആമന്ന ബില്ലാഹി ഒമാ ഉൻസിലയിലേന ഒമാ ഉൻസിലയിലേക്കും. സയക്കൂലുവിന്റെ മോളിലാണ് ഈ പറയുന്നത് ഒക്കെ കേട്ടോ. പ്രവാചക പറയൂ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും. വ ഇലാഹുന വ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹിലും ഞങ്ങളുടെ ഇലാഹിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മദീനയിൽ ചെന്നപ്പോൾ, എങ്ങനെയാണ് മദീനയിൽ ചെന്നതെന്ന് ഞാൻ വിശദീകരിച്ചു. എങ്ങനെ മദീനയിൽ ചെന്നത്? ദൈവത്തിന്റെ നാമം ഉച്ചരിക്കപ്പെടാൻ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യിച്ചപ്പോൾ, മദീനയിൽ ചെന്നപ്പോൾ ആ മദീനയിലെ ജൂതന്മാരോടും ക്രൈസ്തവരോടും വേദക്കാരെന്ന നിലക്കവരോടൊരു സഹകരണം പ്രഖ്യാപിക്കാൻ അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അള്ളാഹു അനുമതി കൊടുത്തു, നീ ജനിച്ച നാട്ടിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത പള്ളിയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ, തിരിഞ്ഞു പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയില്ല എങ്കിൽ, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റേതാണ്, എവിടേക്ക് വേണമെങ്കിലും പ്രവാചക നീ തിരിഞ്ഞോ, കിഴക്കുള്ള കിബിലെ മസ്ജിദുൽ ഹറാമിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞോ, പടിഞ്ഞാറുള്ള ഈ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ദേവാലയമായ മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞിട്ട് വേണമെങ്കിലും ഒരു സഹകരണം എന്നുള്ള നിലക്ക് അവരെ ആകർഷിക്കാൻ വേണമെങ്കിൽ തിരിഞ്ഞ് നമസ്കരിച്ചോ എന്നുള്ള ചോയ്സ് കൊടുത്തു, അനുവാദം കൊടുത്തു. ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിഞ്ഞ് നമസ്കരിച്ചത്. ഇപ്പൊ ഇത് ഖുർആനല്ല, ഖുർആന്റെ പുറത്ത. ഇനി ഇത് അങ്ങനെയല്ല എന്ന തെളിയിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? സഹബുൽ സുഫാവ് മുതൽ ഖിബ്ല കഅബയിലേക്ക് തന്നെ തിരിക്കുന്നതിന് മുമ്പുള്ള 10-15 ആയത്തിന് മുമ്പുള്ള ആയത്തുകളിൽ നബിയും സഹാബികളും മക്കയിൽ ഇബ്രാഹിം നബി നിർമ്മിച്ച, മകൻ ഇസ്മായിൽ നിർമ്മിച്ച പള്ളിയിലേക്ക് ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തപ്പോൾ നാടുവിട്ട് മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ വേദക്കാരായ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും, ഏ ക്രിസ്ത്യാനികളെ, നിങ്ങൾക്കിറക്കപ്പെട്ടതിലും ഞങ്ങൾക്കിറക്കപ്പെട്ടതിലും നിങ്ങളുടെ ഇലാഹിലും ഞങ്ങളുടെ ഇലാഹിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, കിഴക്കും പടിഞ്ഞാറുമൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് അള്ളാഹു പറയുന്നു. നിങ്ങൾ പറയുന്ന ദേവാലയത്തിലേക്ക് നിങ്ങളോടൊരു സഹകരണം എന്നുള്ള നിലക്ക് വേണമെങ്കിൽ തിരിഞ്ഞു നമസ്കരിക്കാനുള്ള അനുവാദം ഇതാ അള്ളാഹു ഖുർആനിൽ തന്നിരിക്കുന്നു. ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി കഅബ മാറ്റി മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചു. അതാ പ്രശ്നം. അതുകൊണ്ടാണ് സൂറത്ത് ഖിയാമ പിന്നെ ബലദിൽ അള്ളാഹു പറഞ്ഞു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അന്ത ഹില്ലും ബിഹാദൽ ബലദ്, ലാ ഉഖ്സിമു, സത്യം ചെയ്യുന്നില്ലപ്പ ഞാന്. നബിയുടെ ഇടങ്ങേറ് നോക്കണങ്ങൾ. ലാ ഉഖ്സിമു, സത്യം ചെയ്യുന്നില്ല. ഇവിടെ എഴുതപ്പെട്ട തഫ്സീറിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ ഞാൻ അങ്ങനെ പറയുന്നോട്ടോ. ലാ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നത്, അത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പറയണ്ട. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്ത് പറയുന്നില്ല. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ പിടിച്ചുകൊണ്ട്. വഹന്ത ഹില്ലും ബിഹാദൽ ബലദ്, പ്രവാചകായി ഈ നാട്ടിൽ നിന്റെ രക്തം ഹലാലായിരിക്കുന്നു. ഇബ്രാഹിമിനും ഇസ്മായിലും ജനിച്ച നാടാണിത്. വിശ്വാസത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റിയ രാജ്യമാണിത്. ആ വിശ്വാസ സംഹിത സ്ഥാപിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് നീ. നിന്റെ രക്തം ഇവിടെ ഹലാലാക്കിയിരിക്കുന്നു, ഇതിന് പവിത്രത കൽപ്പിക്കുന്നില്ല. വാവ് ഹാലി, നിങ്ങൾക്ക് ഹാലിയുടെ വാവ് അറിയില്ല, അങ്ങനൊരു വാവുണ്ട്, ഹാലിയായ വാവ്, സന്ദർഭത്തിന്റെ വാവ്. ഇവിടെ വാവ് ഹാലി, ഏത് സന്ദർഭം? പ്രവാചകന്റെ നെഫ്സും ദമ്മു അവിടെ ഹലാലായിരിക്കണം കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ രാജ്യത്തെ പിടിച്ച് സത്യം ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റിയ രാജ്യമായിരുന്നു ഇത്. അതിന് മാത്രം പവിത്രതയുണ്ടായിരുന്നു ഈ രാജ്യത്തിന്. പക്ഷേ ആ രാജ്യത്തെ പ്രവാചക, നിന്റെ രക്തം ഹലാലാക്കിയിരിക്കുന്നു അവർ, ഇപ്പൊ ഞാനിത് ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റിയ സന്ദർഭം വന്നാൽ ഞാൻ ചെയ്യാം. അതാണ് ലാവസം ഉപയോഗമില്ല കിയാമടി അവിടെ തന്നെയാണ്. അതിന്റെ അർത്ഥം ചെയ്യുന്നില്ല എന്ന്. ഇപ്പൊ എന്താ എന്നൊക്കെ പറഞ്ഞാലറിയാം, കിയാമത്ത് നാളിനെ കുറിച്ച് ഇപ്പൊ എന്നൊക്കെ എന്താ പറഞ്ഞാലറിയാം. എന്റെ ഒന്നാമത്തെ ഖുത്ബ അതാണ്, ലാവസം ഉപയോഗമിൽ കിയാമ, കിയാമത്ത് നാളിനെ പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. യാദൃശികമായി പൂങ്ങോട് ചെന്ന് പെട്ടിട്ട് കുത്തുബ അതുവരെ പറയാത്ത, യാദൃശികമായി അന്നത്തെ ഖത്തീബ് വരാത്തപ്പോ പറഞ്ഞ കുത്തുബേനാണ് അന്ന് ഞാൻ പറഞ്ഞ നോനാണത്.
അന്ന് ഞാനൊരു പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ ലവ്വാമയായ നഫ്സിന് ഞാൻ മായിദിന്റെ നഫ്സിനോട് പറഞ്ഞു, ഉപമിച്ചു. മായിദ് ആരാ നിങ്ങൾക്കറിയില്ലേ? എറിഞ്ഞു കൊല്ലപ്പെട്ട സഹാബി എന്നതിലും നോണ പറഞ്ഞുണ്ടാക്കുന്നത്. ആ ചരിത്രം ഞാൻ ലവ്വാമയായ നഫ്സ് എന്ന് പറഞ്ഞ മായിദിന്റെ നഫ്സാണെന്ന് പറഞ്ഞ ഖുത്ബ പറഞ്ഞു. ഇന്ന് ഞാൻ ഖേദിക്കുന്നു, വിവരമില്ലായ്മയായിരുന്നു എന്ന്. ഇല്ല, അത് ചർച്ചാ വിഷയമാക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, മുഴുവൻ നബിയുടെ രക്തത്തിന് ഹലാലാക്കുകയും പ്രവാചകനെയും പ്രവാചകന്റെ അന്യായികളെയും മക്കയുടെ നാട്ടിൽ ഓടിച്ചപ്പോൾ ആ നാട്ടിൽ ഇന്നൊരു കിബിലയിലേക്ക് തിരിയേണ്ട വേണമെങ്കിൽ ജൂതന്മാരോടും വേണമെങ്കിൽ നീ വരില്ലാഹിൽ വശരിക്കുവൻ മകരിപ്പു, കിഴക്കും പടിഞ്ഞാറും വന്നാമെന്നുള്ളതാണ്. ആയിരം ആത്തുകളോ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും സമ്മതമാകുമ്പോൾ എന്നുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന് പുറത്തു അങ്ങനെ തിരിഞ്ഞു. അതാണ് പുറത്ത് രഹസ്യമായിട്ട് കൊടുത്തതല്ല. അത് മനസ്സിലായോ? എന്നിട്ട് മാഷിയെ കുഴപ്പമുണ്ടായി, ആ പുസ്തകത്തിലേക്ക് മുനാഫിക്കിനെ തിരിച്ചറിയാമെന്നാണ്. അല്ല, അവരെ വിവരക്കേട് പറ്റി. മുനാഫിക്ക് എന്ന് പറഞ്ഞാരാ നിങ്ങൾക്കറിയോ?
തിരിച്ചറിയാനല്ല, ഇല്ലാതി ഞാനമ്മ മയ്യത്ത വിവാഹ പുസ്തകത്തിൽ പറയുന്നത് മുനാഫിക്കിങ്ങളെ തിരിച്ചറിയാനാണ് ചെയ്തത്. മുനാഫിക്കിങ്ങനെ എങ്ങനെയാ തിരിച്ചറിയാം? മുനാഫിക്ക് നബി നീ എവിടക്കും തിരിഞ്ഞിട്ടില്ലെങ്കിൽ എവിടക്കും തിരിയില്ല. ഖിബ്ലയിലേക്ക് തിരിഞ്ഞ അങ്ങോട്ടും തിരിയും, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ അങ്ങോട്ടും തിരിയും, മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞ അങ്ങോട്ടും തിരിയും, ഇനി വേറെ വല്ലയിടത്തും തിരിഞ്ഞ അങ്ങോട്ടും തിരിയും. ഓനെ തിരിച്ചറിയില്ല. ഇവിടെ അർ റസൂലിന്റെ പ്രയോഗം അറിഞ്ഞിട്ടില്ല. ഇല്ലാലി ന്യായമായി എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലാതെ റസൂല ഈ ദൂതനെ പിൻപറ്റുന്നവരാര്, ഈ ദൂതനല്ലാത്ത പൂർവ ദൂതന്മാരെ പിൻപറ്റുന്നവരാര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അയിനാ ഞാൻ കിബില മാറ്റിയത്. എവിടേക്ക്? മസ്ജിദുൽ ഹറാമിൽക്ക് തന്നെ. മനസ്സിലായോ? ഈ ആശയ കുഴപ്പമുണ്ടായി എന്തിയപ്പോ? അയിനാണ്. ഇപ്പൊ സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി വേറെ അവിടെ വിശദീകരിക്കാൻ എന്റെ സമയമല്ല. കുന്ത എന്ന് പറഞ്ഞാൽ തന്നെ ആക്കല്ലാന്നാ. നീ ആയിത്തീരാന്നാണ്. ആയിത്തീരാൻ കൽപ്പന വേണ്ട. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ലാലിമീൻ. അല്ലാ ഓനെ ലാലിമാക്കി എന്നല്ല അവിടെ വേണ്ടത്. ഓനൊന്നും പറയല്ല യൂനുസ് നബിനെ. യൂനുസ് നബിയുടെ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞു സുബ്ഹാനക ഇന്നി കുന്തു ഞാനായി തീർന്നു എന്നാണ്. അപ്പൊ ിബിലത്തില്ലെത്തി കുന്താന്ന് പറഞ്ഞ നീ ആയി തീർന്നത് എന്നാണ്. വേണമെങ്കിൽ കൽപ്പന എല്ലാരെയും വേണമെങ്കിൽ ആകാന്ന അവിടെ നിന്ന് വരിക. ഞമ്മളിനി അങ്ങനെയൊന്നും പറയണില്ല. നീ കൽപ്പന ഇല്ലാതെ തന്നെ കുന്ത, നീ ആയി തീർന്നതായ കിബില എന്ന് പറഞ്ഞാൽ കൽപ്പന ഇല്ലാതെ തന്നെ ആക്കാന്നാണ്, ആകാന്നാണ്. ഏതുപോലെ യൂനിസ് നബിക്ക് ലാലിമാകാനില്ല, കൽപ്പന ഉണ്ടായിട്ടല്ല കുന്തു എന്ന് പറഞ്ഞത്. സുബ്ഹാനക ഇന്നീ കുന്തു ഞാൻ ആയി തീർന്നല്ലോ എന്ന് പറഞ്ഞാൽ സ്വയം ആയി തീർന്നു എന്നാ. അല്ലാതെ ഓർഡർ കിട്ടിയിട്ട് ആയി തീർന്നു എന്നല്ല, കൽപ്പന കിട്ടിയിട്ട് ആയി തീർന്നു എന്നല്ല. പ്രശ്നങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഇനി അവിടെ വേറെ ഉണ്ട് സംഗതി. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ പറയുന്നില്ല സംഗതി. ഇനി അവിടെയും അതൊന്നും അല്ല കേട്ടോ, സംഗതി ഒറിജിനൽ അർത്ഥമല്ല. അവിടെ നമ്മളെ ആ വൈദ അസർ നബി പറഞ്ഞ പോലെ ഇവരെ കഥ എടുത്തിട്ട് ഇവരെ കഥ എടുത്തിട്ട് തന്നെ മറുപടി പറയുമ്പോ അങ്ങനെ പറയണെന്നുള്ളു. വൈദ അസർ നബി പറഞ്ഞ പോലെ അവിടെ തേനിന്റെ കഥയൊന്നുമല്ല, അവിടെ മറ്റേ പ്രശ്നമാണ് എന്ന് പറഞ്ഞില്ലേ. ഇന്ന ഹെലല്ലാല കസ്വാജക്കല്ലാത്തി ആത്തയത്തെ ഉജൂറഹന്ന ഒമാമലക്കത്തെ യമീനുക്ക ഇനി വൈനി മൃഗത്തിൻ ഇനി ബഹബത്ത് നബി. ഒരു പെണ്ണ് നബിക്ക് തന്റെ നബ്സിനെ കൊടുത്താൽ, അല്ലെങ്കിൽ തന്റെ അധീനതയിലുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ, അല്ലെങ്കിൽ മറ്റേ കുറെ പെണ്ണുങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ കെട്ടാൻ നബി എനക്ക് അനുവാദം തന്നിക്കണു. ഇതിൽ ഒരു പെണ്ണിനെ ഓലക്ക് ഇഷ്ടമല്ല, കാരണം ഓല സ്റ്റാൻഡേർഡിന് ഒത്ത പെണ്ണല്ല അത്. അതിന്റെ കെട്ടണതും അതിന്റെ അടുത്തേക്ക് പോകണതും നബിക്ക് വലിയ താല്പര്യം, പിന്നെ അസ്വാദികൾക്ക് താല്പര്യമല്ല. പ്രശ്നം അതാണ്. പക്ഷെ ആ സംഗതി ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ അറിവില്ലാത്തതിന്റെ പേരിൽ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി. ഒരു മഹാഫിറിന്റെയും ഒരു തേനിന്റെയും നോണ ആയിക്കൂടി ഒരു അസ്രനിസ്കാരവും തിരികെ. ഇതന്നെ സംഗതി. ഇങ്ങനെ അറിവില്ല. ഇവിടെയും സംഗതി അതൊന്നുമല്ല. ഞങ്ങൾ ഒറിജിനൽ പറഞ്ഞു തരണ്ട്. ഇപ്പൊ ഓല കഥത്തിട്ട് തന്നെ ഓല വെട്ടുകയാണുള്ളൂ. ഒറിജിനൽ സംഗതി പലനു വല്ലി എന്നൊക്കെ എന്താന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു തരണ്ട്. ഇനി വളരെ മർമ്മപ്രധാനമായ ഒന്ന് രണ്ട് ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ബാക്കി ആറെണ്ണം അറിയാനിട്ട് വിടാന്ന് നിങ്ങൾ വെക്കരുത്. ഈ ആറെണ്ണത്തിന്റെ മറുപടി ഇപ്പൊ 12 എണ്ണത്തിന്റെ മറുപടി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവർ പറയാത്ത കുറച്ച് തെളിവുകൾ അറബി തഫ്സീറുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതും വിശദീകരിക്കാം ഇനി ഇവർ പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതും എടുത്ത് പറയും. ഗസാലി ഇമാമു അദ്ദേഹത്തിന്റെ മുങ്കിദു മിനൽ ലലാല എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ നാട്ടിൽ നിലവിലില്ലാത്ത ഒരു വാദത്തെ എടുത്തു പറഞ്ഞിട്ട് പിന്നീട് അതിനെ ഖണ്ഡിക്കേണ്ട ആവശ്യമല്ല. അതിന് മൂപ്പരെ പല ഗ്രന്ഥങ്ങളും വായിച്ച കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൽമാണത്. നാട്ടിൽ പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു തെളിവിനെ നമ്മൾ പ്രചാരത്തിലാക്കിയിട്ട് പിന്നെ അതിന് മറുപടി പറയേണ്ട ആവശ്യമല്ല. അതുകൊണ്ടാണ് ഈ മലയാളക്കരയിൽ ഈ 12 തെളിവുകളല്ലാത്ത വേറെ അറബി തഫ്സീറുകളിൽ വഹിയുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേറെയും കുറെ തെളിവുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് പറഞ്ഞിട്ട് അതിന് മറുപടി ഞാൻ പറയാത്തത് അതുകൊണ്ടാണ്. ഈ 12 തെളിവുകളെയും നമുക്ക് ഗണ്ണിക്കാന്നാ പറയുന്നത്. അതില് പിന്നെ ഒരു തെളിവാണ് മൂസാ നബിക്ക്. ഇപ്പൊ ഈ മൂന്നെണ്ണങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് ഈ ഭാര്യമാരുടെ സ്വകാര്യം, രണ്ട് ഈത്തപ്പനെ മുറിച്ച സംഭവം, മൂന്ന് കിബില മാറ്റം. കിബില മാറ്റത്തിന് ഇപ്പോ ഖുർആനിൽ നിർദ്ദേശം ഉണ്ട് എന്ന് കണ്ടില്ലപ്പോ നിങ്ങൾ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, പിന്നീട് ചോദ്യം ചോദിക്കാം. പിന്നെ മൂസാ നബിക്ക് തൗറാത്ത് നൽകപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. ആ പ്രബോധന കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് അദ്ദേഹത്തിന് വേദം നൽകപ്പെടുന്നത്, അതായത് തൗറാത്ത്. ഈ വേദം നൽകപ്പെടുന്നതിന് മുമ്പ് മൂസാ നബി തൂരിസീനയിൽ നിന്ന്, അതായത് നാട് വിട്ട നാട്ടിൽ നിന്ന് തൂരിസീന വഴി വരുമ്പോൾ അല്ലാഹു വിളിക്കുകയും പ്രകാശത്തിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് ഒരുപാട് വഹീകൾ കൊടുക്കുകയും മൂസയും ഹാറൂനും ഫറോവയുടെ അടുത്ത് ചെല്ലുകയും ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് പ്രബോധനം നടത്തുകയും പ്രബോധനം നടത്തിയിട്ട് ബനു ഇസ്രായേൽക്കാരെയും ബനു ഇസ്രായേൽക്കാരായ ആളുകൾ അടിമകളാക്കി വെക്കാതെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചു തരൂ എന്ന് പ്രബോധനം ചെയ്യുകയും അങ്ങനെ കുറെ കാലം പ്രബോധനം ചെയ്ത ശേഷം കുറച്ചാളുകളെ കിട്ടുകയും എന്നിട്ട് ആ ആളുകളെ കിട്ടിയിട്ട് ഹാറൂനെ ഏൽപ്പിച്ച് ഇവരെ നീ നോക്കണമെന്ന് പറഞ്ഞിട്ട് മൂസാ നബി കിതാബ് വാങ്ങാൻ തൂരിസീനയിലേക്ക് വീണ്ടും പോവുകയും ചെയ്തു. അപ്പൊ അതുവരെ കിട്ടിയ വഹിയൊക്കെ ഖുർആനിന് പുറമെ, അതായത് മൂസക്ക് വേദത്തിന് പുറമെയുള്ള വഹിയല്ലേ എന്ന പോലെ മുഹമ്മദ് നബിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ആ കൂട്ടത്തിൽ ഒരു തെളിവ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ വാദം? അതായത് മൂസാ നബിക്ക് തൗറാത്ത് കിട്ടുന്നത് പ്രബോധനത്തിന്റെ ഏകദേശം അവസാന കാലഘട്ടം ആയപ്പോഴത്തേക്ക്. അതുവരെ കിട്ടിയ വഹിയെ എവിടെ? അത് കിതാബിന് പുറമേ അല്ലേ വഹി കിട്ടിക്കണ, മൂസാക്ക് കിട്ടിക്കണല്ലോ. അപ്പൊ അതേപോലെ മുഹമ്മദ് നബിക്കും ഈ ഖുർആനിലുള്ള വഹിന് പുറമേ വഹി കിട്ടിയിട്ടുണ്ടാവും. മൂസാ നബിക്ക് അവിടെ നമുക്കുള്ള മറുപടി എന്താണെന്നാല് ഒറ്റ മറുപടി ഉള്ളൂ. ഇതിപ്പോ ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ച തെളിവൊന്നുമില്ല, ഇത് സ്വന്തം ബുദ്ധിയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഖുർആനിൽ നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല, അപ്പൊ ബുദ്ധി കൊണ്ട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. അതെന്താ ബുദ്ധി കൊണ്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, മൂസാ നബിക്ക് കൊടുത്ത ദിവ്യ സന്ദേശത്തിന്റെ ഒന്നാം തീയതി മുതൽ മൂസാ നബി പ്രബോധനം ചെയ്യുന്നതിന്റെ അവസാനത്തെ ഡേറ്റ് വരെയുള്ള പിന്നെ ദിവ്യ സന്ദേശങ്ങൾ തൗറാത്തിൽ ഇല്ല എന്ന് തെളിയിക്കണം. മൂസാ നബിക്ക് തൂരി സീനയിലേക്ക് വിളിച്ചു എന്നും ഇന്നനി അന റബ്ബുക ഫഹലേക്ക ഇന്ന കബിൽ വാതിൽ മുഖത്തെത്തുവ ഇന്നനി അനല്ലാഹു എന്നൊക്കെ തുടങ്ങിയിട്ട് മാദാഫി യമീനിക്കയാ മൂസ എന്നൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടുള്ള ആ ദിവ്യ സന്ദേശങ്ങൾ ഖുർആനിൽ വരെ എടുത്തുദ്ധരിച്ചിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി അല്ലേ ഈ ഖുർആൻ? നമുക്ക് ഖുർആൻ കൊണ്ടുതന്നെ എടുത്ത് തെളിയിക്കുമ്പോ ഈ പറഞ്ഞ സംഗതികളൊക്കെ മുസദ്ദിഖുൽ ലിമാ ബൈന യദൈഹിയാണ്. മുഹമ്മദ് നബിയുടെ മുമ്പിലുള്ള വേദങ്ങളിലൊക്കെ പറഞ്ഞതിനെ ശരിവെച്ചിട്ടാണ്, ആ ശരിവെച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബിക്ക് ഒന്നാം തീയതി പ്രബോധനത്തിന്റെ ഒന്നാം തീയതി മുതൽ അവസാനത്തെ ഡേറ്റ് വരെ കൊടുത്ത വഹികളിൽ അധികവും ഖുർആനിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒറിജിനൽ ബൈബിൾ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നു അതിൽ മൂസാ നബിയോട് പറഞ്ഞ എല്ലാ ദിവ്യ സന്ദേശവും ഉണ്ടാവുന്നു. മൂസാ നബിനെ അതിനാ 40 ദിവസം വിളിച്ചത്, 30 ദിവസം വിളിച്ചത്, അത് 40 ആക്കി. അത് അള്ളാക്ക് ഡേറ്റ് നിങ്ങൾ പറയുന്ന രീതിയിലല്ല കേട്ടോ. അവിടെ അള്ളാക്ക് എന്താ ഡേറ്റ് തെറ്റിയായി, 30 ദിവസം കൊണ്ട് മതിയാവൂല എന്ന് അള്ളാക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, അവിടെ സംഗതി വേറെയാണ്. വൈദ വാദനാ മൂസ അർബദിന ലൈലത്തുന്നുള്ളത്. ഈ 40 ദിവസം തൂരി സീനയിൽ ഇരുന്നിട്ട് താൻ മരിച്ചുപോയാൽ തന്റെ പിൻഗാമികൾക്ക് തനിക്ക് ദിവ്യ സന്ദേശം കിട്ടിയ സന്ദേശങ്ങളെ കാത്തു സൂക്ഷിച്ചു പോരാൻ വേണ്ടിയിട്ട് ഈ 40 ദിവസം മൂസാ നബിയെ വിളിച്ചിട്ട് ആ 40 ദിവസം ആദ്യം മുതൽ അവസാനം വരെ കൊടുത്തതും കൊടുക്കാനുള്ളതുമായ വഹീനെ എഴുതാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. മൂസ മരിച്ചുപോകും, മൂസയും ഹാറൂനും മരിച്ചുപോയാൽ ആ സന്ദേശം അവിടെ നിൽക്കണം. ഞാൻ പറയുന്നു ഒറിജിനൽ ബൈബിൾ കൊണ്ടുവരി. നമ്മൾ എന്തിനാ അയിമ തർക്കിക്കണേ? അയിമ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഒറിജിനൽ ബൈബിളില് മൂസാ നബിക്ക് ഇന്ന യാ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ എന്ന് തുടങ്ങിയിട്ടുള്ള ആ മൂസയുടെ വിളി, അവിടുന്ന് തുടങ്ങിയിട്ട് മൂസാ നബി അവസാനം വരെ പ്രബോധനം ചെയ്ത ഈ എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്, ബൈബിളിലും അതായത് തൗറാത്തിലും ഉണ്ടാകും, ഒറിജിനൽ തൗറാത്തിലും ഉണ്ടാകും, ഉണ്ടാകണം. മുസദ്ദിഖുല്ലിമാ ബൈന യദൈഹിയാണ് ഈ ഖുർആൻ എന്നതിന്റെ അടിസ്ഥാനത്തിലും ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും. ഈ 40 ദിവസം മൂസയെ വിളിച്ച് നിങ്ങൾ പറയും പോലെ ഒരു ഫലകം ഒന്നായിട്ടുണ്ട് വീഴാനൊന്നും 40 ദിവസം വേണ്ട. ഈ 10 കമാൻഡ്മെന്റ്സിലുണ്ടല്ലോ ഒന്നായിട്ട് ഒരു ഫലകം ഒന്നായിട്ടാണ് വീഴുന്നത്, അതൊന്നല്ല. ഈ 40 ദിവസം വാദാന്നാണ് പിന്നെ പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് അല്ല പറയാ മൂസാ നബി എഴുത. അതാണ് കലാമുല്ലാഹി മൂസ, അള്ളാഹു സംസാരിച്ച മൂസ. അതുവരെ ആദ്യം മുതൽ കൊടുത്തത് എഴുതി കൊച്ചു മരിച്ചു പോയാൽ എന്റെ പിൻഗാമികൾക്ക് കാത്തുപോകേണ്ടതാണത്. ഓല് കാത്തുപോകുന്നില്ല, നമ്മൾ ചെയ്യാത്തതുപോലെ തന്നെ. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം തൗറാത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വാദിക്കുന്നു, ഇല്ല എന്ന് തെളിയിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദത്തിലേക്ക് നിൽക്കാം. അതാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ബാധ്യതയാണ്, തൗറാത്തിൽ മൂസാ നബിക്ക് വഹി കൊടുത്ത എല്ലാ വഹിയും തൗറാത്തിൽ ഇല്ല എന്ന് തെളിയിക്കണം. എന്നിട്ടാ ചോദ്യം ചോദിക്കണം. അവിടെയാണ് ഇനി ആ വാദവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും കൂടി എടുത്തു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മറ്റതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട സംഗതിയാണ്. നോക്കാം, ഈ ഖുർആനിന്റെ ക്രോഡീകരണം മുഹമ്മദ് നബിക്ക് ഖുർആൻ ഈ രീതിയിൽ ക്രോഡീകരിക്കാൻ, അതായത് ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്ത് നാസ് വരെ ക്രോഡീകരിക്കാന് എവിടുന്നാ തെളിവാണ്? ഇങ്ങനെ ക്രോഡീകരിച്ചോന്ന് ഖുർആനിൽ എവിടെയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നബി ക്രോഡീകരിച്ചത് മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെയുള്ള ഈ ക്രോഡീകരണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഫാത്തിഹ സൂറത്ത് മുതൽ ഇന്നീ കാണുന്ന സൂറത്തു നാസ് വരെയുള്ള ഈ ക്രോഡീകരണം അല്ലാഹു അപ്പോഴപ്പോഴായിട്ട് ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോ ആയത്തും സൂറത്തുകളും സൂറത്തിന്റെ ചിലതും ഒക്കെ ഇറങ്ങിയിരുന്നു. അത് നമ്മളുടെ വാദമല്ല, അത് അവരുടെ വാദം. ആയത്തുകളിൽ നിന്നും സൂറത്തുകളിൽ നിന്നും അപ്പോഴപ്പോഴായിട്ട് സന്ദർഭത്തിനനുസരിച്ച് സന്ദർഭം വരുമ്പോൾ ഓരോയത്തിറക്കുകയും പിന്നീട് അവസാനം ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെയുള്ള ഈ ഓർഡറില് ഈ രീതിയിൽ ഇന്ന് ഖുർആനിലെ മുസ്ലിം ഈ കാണുന്ന രീതിയിൽ ക്രോഡീകരിക്കാൻ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിൽ ഫാത്തിഹ സൂറത്ത് മുതൽ അതിനുശേഷം ബക്കറ, അതിനുശേഷം ആലി ഇംറാൻ, അതിനുശേഷം നിസാ, ഇങ്ങനെ അവസാനം സൂറത്തു നാസ് അവസാനം വെച്ചോന്ന് ഏതായത്തിലല്ലത്? അപ്പൊ റസൂല് സ്വയം ചെയ്തതാണെങ്കിൽ റസൂലിന് ഖുർആനിന് പുറമെ വഹിയുണ്ട് എന്ന് വന്നു. ആ വഹിയാണ് ഹദീസ്. ഇതാണ് ചോദ്യം. സൂറത്ത് ഫുർഖാനിൽ ഒരായത്ത് അല്ലാഹു പറയുന്നുണ്ട്, വകാലല്ലദീന കഫറു, നിഷേധികൾ ചോദിക്കുന്നു, ലൗലാ നുസ്സില അലൈഹി, എന്തുകൊണ്ട് ഈ മുഹമ്മദിന് ഇറങ്ങിയില്ല അൽ ഖുർആനു, ഖുർആൻ ഇറങ്ങിയില്ല ജുംലത്തൻ വാഹിദത്തൻ, ഒറ്റ ജുംലയായിട്ട് ഒന്നായിട്ട് എന്തേ ഈ മുഹമ്മദിന്റെ ഇറങ്ങായിരുന്നത്? കദാലിക്ക, അങ്ങനെ. ആ കദാലിക്ക കുറച്ച് പ്രശ്നമാണ്, ഇപ്പൊ നിലവിലുള്ള അർത്ഥം തന്നെ വെക്കുക. കദാലിക്ക, അങ്ങനെ കൊടുക്കാത്തതോ, ഈ നുസബ്ബിത ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തെ ഈ ആയത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ് അത്. ഈ ചോദ്യം നിൽക്കണം, നോക്കണം, എന്തുകൊണ്ട് ഈ ഖുർആനും ഹദീസും ഒന്നിച്ചിറങ്ങിയില്ല എന്ന എവിടെയും ചോദ്യമല്ല. എവിടെയില്ല ഖുർആന്, കിതാബ്, ആയത്ത് ഇതല്ലാതെ ഖുർആനിൽ എവിടെയില്ല കൂട്ടർ? ഈ ഖുർആൻ എന്തുകൊണ്ട് ഒന്നിച്ച് മുഹമ്മദിന് ഇറങ്ങിയില്ല? കദാലിക്ക, അതോ ചോദ്യമായി തന്നെ എടുക്കാം, അതോ ലി നുസബ്ബിത ബിഹി, അതാണ് തസ്ബീത്. അല്ലാതെ ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉറപ്പിച്ചു നിർത്തല്ല. അള്ളാഹുമ്മ സബ്ബിത്തുഹു ഇന്ദ സുആൽ, ചോദ്യം ചോദിക്കുമ്പോൾ ഉറപ്പിച്ചു നിർത്തണേന്ന്, അതല്ല. യുസബ്ബിത്തു അള്ളാഹു, ഖുർആൻ കൊണ്ടാണ് ഉറപ്പിച്ചു നിർത്തുക ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും. ഇരിക്കാ വല്ലാഹിറത്ത്, ഇന്നലെ മാശോദിയല്ലോ ആ ഉപമാലങ്കാരത്തിൽ, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറത്തി. ഈ വഫിൽ ആഖിറത്ത ബിൽ ഖബറിൽക്ക് വെക്കല്, അതെന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശദീകരണം ബിൽക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ആഖിറത്തിൽ ഇനി എന്തിനാ ഖുർആൻ കൊണ്ട് തസ്ബീത്താക്കുന്നത്? ആഖിറത്തിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാക്കാരെന്ന് വിശദീകരിച്ചതാ. ആഖിറത്തിൽ തസ്ബീത്തിന്റെ ആവശ്യമുണ്ട്, അത് ഒരു വേറൊരു വിഷയമാണ്. ആഖിറത്തിൽ മൂമിനീങ്ങൾ തസ്ബീത്തായിട്ട് നിൽക്കും, ഉറച്ചു നിൽക്കും, അതും ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. മറ്റവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല, അതാണ് പറഞ്ഞത്. ആഖിറം തന്നെയാണ് അത്. എനിക്കും സംശയം ഉണ്ടായിരുന്നു ആദ്യം, അത് എന്തിനാ ആഖിറത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന്. ആ ആഖിറ എന്ന് പറഞ്ഞാൽ ഖബറാക്കാരെന്നാ വിചാരിച്ചു. തഫ്സീറിലൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ ദുനിയാവിലും അതായത് പോട്ടെ. ഈ നുസബ്ബിത ബിഹി, ഈ ഖുർആൻ കൊണ്ട് ഫുആദക, നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഖുർആനൻ ഫറഖ്നാഹു ലിതഖ്റഉഹു അലാ മുക്സിൻ, ഖുർആനെ ഫസല് ഫസലാക്കി വേർതിരിച്ച് നിങ്ങൾ നിനക്ക് ഇങ്ങനെ അവതരിപ്പിച്ച് തന്നത് നീ ജനങ്ങൾക്ക് ഇത് സാവധാനം ഓതി കൊടുക്കണം, നിന്റെ ഹൃദയത്തെയും ഇതിൽ ഉറപ്പിച്ച് നിർത്തണം. എന്നിട്ടോ ഉറത്തല്ലാഹു തീർത്തിയില്ല, ഞാൻ ഇതിനൊരു ക്രമം വെച്ചിരിക്കുന്നു, ഇതാ ശ്രദ്ധിക്കണം. ഉറത്തല്ലാഹു, ഞാൻ വളരെ ക്രമമായി വളരെ ക്രമമായി ഞാൻ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നു. റത്തിൽ എന്നാ ഈ പല്ലുകളെ ക്രമമായിട്ട് വെക്കണീന റത്തിൽ എന്ന് പറയാം. ഡിക്ഷണറി എടുത്ത് നോക്കുന്നുണ്ട്. മുന്നിൽ വെക്കേണ്ട പല്ല് മുന്നിൽ, അതിനുശേഷം വെക്കേണ്ട പല്ല് അതിനുശേഷം വെക്കേണ്ട കൂട്ടുപല്ല് അവിടെ. അങ്ങനെ വെച്ച ഈ പല്ലുകൾക്ക് അറത്തിൽ എന്ന് പറയാം, റത്തല എന്ന് പറഞ്ഞ. ഇവിടെ നിങ്ങൾ കൊടുത്ത അർത്ഥം ശരിയാണ്. ഇവിടെ ഏത് തഫ്സീർ എടുത്ത് നോക്കിയാലും ഒറത്തല്ലാഹു ഈ ഖുർആനെ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു തർത്തീല, ക്രമപ്രവൃത്തമായി വളരെ ക്രമീകരിച്ചിട്ടാണ്. ഫാത്തിഹ കഴിഞ്ഞ് ബക്കറ, ബക്കറ കഴിഞ്ഞ് ആലിമ്രാൻ, ഇങ്ങനെയാണ് ഞാൻ ക്രമീകരിച്ചത്. പിന്നെ കുറച്ചീറ്റ ഇറക്കിയതോ എന്റെ മനസ്സിനത് താങ്ങൂല. ഇതന്നെ ഈ നമ്മക്കുള്ള പ്രശ്നം. ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് മൂടപ്പെട്ട പല സത്യങ്ങളങ്ങളോട് ഒറ്റയടിക്ക് പറയാൻ പറ്റ സംഗതികളാണ് പറഞ്ഞ് മനസ്സിലാക്കിക്കോളി. കുറച്ച് സംഗതികളും കൂടി മൗലവി പറഞ്ഞ് മൗലവി മനസ്സിലാക്കിയിട്ടും പറയാതെ നിർത്തിയ കുറച്ച് സംഗതികളുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾ ബേജാറാകരുത്. അതിന് മുഖദ്ദിമയായിട്ട് വെച്ച് തരികയാണ് ആ മുഖമായിട്ട്. എന്താന്ന് പറഞ്ഞാല് ഈ ഖുർആനിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് സത്യം അറിയാനിട്ടല്ല, ചില പ്രശ്നങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ, ചില കാര്യങ്ങളുടെ ശരി കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ട്. അതാണ് ലി നുസബ്ബിത ബിഹീഫു ആദക്ക, നിന്റെ ഹൃദയത്തെ ഓരോ ഖണ്ഡികയായിട്ട് ഇങ്ങനെ ഓതിത്ത് ഓതി തന്നത് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനും. ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ടല്ല, ഹദീസ് കൊണ്ട് ഉറക്കൂല. ഉറത്തല്ലാഹു തർത്തീല, ഞാൻ ഇതിന് ക്രമവും വെച്ചിരിക്കുന്നു. ഉറത്തല്ലാഹു ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു തർത്തീല ഒന്നുകൂടി പറഞ്ഞ ഡബിളായി. ഞാൻ ഇതിന് വളരെ വ്യക്തമായ ക്രമം വെച്ചിട്ടുണ്ട് ഈ ഖുർആനെ. ഇനി ക്രോഡീകരിക്കാൻ പറഞ്ഞത് എവിടെയെന്ന് കേൾക്കണോ? യാ അയ്യുഹൽ മുസ്ലിം, ഏ മുസ്ലിമിലെ നബി, കും എഴുന്നേൽക്കൂ, കുമില്ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ നിന്ന് കുറച്ച് സമയമല്ലാത്ത സമയമൊക്കെ നീ എഴുന്നേൽക്കുക. നിസ്ഫഹു പകുതി എഴുന്നേറ്റോ, അവിങ്കുസ്മിൻഹു ഖലീല, അല്ലെങ്കിൽ കുറച്ച് കുറച്ചവ, ഔസിദ് അലൈഹി, അല്ലെങ്കിൽ പകുതിയിൽ കുറച്ച് കൂട്ടിക്കള, അതെനിക്ക് ഇഷ്ടം തന്നിക്ക. ഒന്നുകിൽ എട്ട് മണിക്കൂറിൽ പകുതി നാല്, എട്ടും പന്ത്രണ്ട് മണിക്കൂറിൽ പകുതി ആറ്, ആറ് വേണ്ട കുറച്ച് കുറച്ച് നാലോ അഞ്ചോ ആക്കിക്കോ, അല്ലെങ്കിൽ കുറച്ച് കൂട്ടി ഏഴോ എട്ടോ ആക്കിക്കോ, എന്റെ ഇഷ്ടപ്രകാരം. എന്നിട്ടോ കുന്ന് പറയുമ്പോഴത്തേന് നിസ്കരിക്കാൻ അർത്ഥമല്ല, അവിടെയാണ് ഇവിടെ പറ്റിയ താരാറ്. കുമില്ലയില രാത്രിക്ക് പകുതി സമയം നീച്ച് നിസ്കരിച്ചു വന്നാത്ര കൊന്ന് പറയാ നിങ്ങള്. കൊമില്ലയില ഇവിടെ വെച്ച അർത്ഥത്തിലാ തെറ്റ്, അള്ളാഹ്ക്കല്ല അർത്ഥം തെറ്റ്. ഇവിടെ നബി ഇവിടെ തെർത്തിയില് ക്രമീകരിക്കാത്തതിന്റെ പ്രശ്നമല്ല. രാത്രിയിൽ നിന്ന് പകുതിയോ പകുതിയിൽ കൂടുതലോ പകുതിയിൽ കുറച്ച് കുറച്ചോ, അതെന്റെ ഇഷ്ടം പോലെ കുറച്ച് അനുയായികളെയും കൂട്ടിയിട്ട് ഉറത്തിലിൽ ഖുർആനെ തെർത്തിയില, ഞാൻ വെച്ച ക്രമം അനുസരിച്ച് നീ ഈ ഖുർആനെ ക്രമീകരിക്ക, അതാണ് ക്രമം, അതാണ് ഈ ക്രമം. മനസ്സിലായോ? അള്ളാഹ് ആദ്യം ക്രമം വെച്ചു, ആ ക്രമം അനുസരിച്ച് ക്രമീകരിക്കാൻ അള്ളാഹു പ്രവാചകന് നിർദ്ദേശം കൊടുത്തു. ഇപ്പൊ ഞങ്ങൾക്ക് ഈ പാഠം ഒന്നു മുതൽ പാഠം ഇരുപത്തഞ്ച് വരെയുള്ള സ്കൂളിൽ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്, അത് വേണ്ട. ഒരു ഒന്നു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഞങ്ങൾ ഉത്തരം എഴുതിക്കോളി എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നമ്പർ ഇട്ടാണ് ഉത്തരം ബോർഡുമ്പോ എഴുതി കൊടുത്താൽ. ഇനി ഇത് ഒരു അനുസരണയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി ക്രമം അനുസരിച്ച് എഴുതണം കേട്ടോ എന്ന് പറയണ്ട. അള്ള പറഞ്ഞു കൊടുത്ത ക്രമം, അള്ള വെച്ച ക്രമം, ആ ക്രമം അനുസരിച്ച് ക്രമീകരിക്കാൻ പറഞ്ഞാ പിന്നെ പ്രവാചകൻ അതനുസരിച്ച് ക്രമീകരിക്കല്ലേ. ഇപ്പൊ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നോണം ബോർഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതി വെച്ചു. ഒരു അനുസരണയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് എഴുതിയിട്ട് രണ്ട് എഴുതും, രണ്ട് എഴുതി മൂന്ന് എഴുതും, മൂന്ന് എഴുതിയിട്ട് നാല് എഴുതും, നാല് എഴുതിയിട്ട് അഞ്ച് എഴുതും, അങ്ങനെയല്ലേ എഴുതാം. എന്ന പോലെ അള്ളാഹുവിന്റെ ക്രമമാണ് ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്ത് നാസ് വരെയുള്ള ക്രമം. നിങ്ങൾ പറയുന്ന അർത്ഥമില്ല എന്നാ ഞാൻ പറയുന്നത്. അതായത് ആദ്യം സൂറത്ത് നാസ് ഇറങ്ങിയ, അതിലെ കുറച്ച് ഇക്രാ കുറച്ച് ഇറങ്ങിയ, അപ്പൊ കുറച്ച് പ്രശ്നം ഉണ്ടാകുമ്പോഴേ. അങ്ങനെയല്ല, അള്ള വെച്ച ഓർഡർ, ഈ പിന്നെ ഈ രീതി, ഈ രീതിക്കനുസരിച്ച് ക്രോഡീകരിക്കാൻ ക്രമീകരിക്കാൻ പ്രവാചകന് നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ പറയുന്നത് പോലെയല്ല, നിങ്ങൾ പറയുന്നത് പോലെ വെക്കുമ്പോഴാണ് ഈ അർത്ഥത്തിന് തകരാറ് വരെ തിരിമറി നിങ്ങളെ നടത്തിക്കുന്നത്. നിങ്ങൾ പറയുന്ന സൂറത്തോ ഇസ്രായേലോ ആയത്ത് ആദ്യം ഇറങ്ങും, പിന്നെ അൽബക്കറിയിൽ ഒരായത്തിറങ്ങും, പിന്നെ അത് മൻസൂഖാവും, പിന്നെ കൗഫിലൊരായത്തിറങ്ങും അത് മൻസൂഖാവും. മൻസൂഖിന്റെ പ്രശ്നം ഇപ്പോഴും എടുക്കുന്നില്ല, ഒറ്റ ആയത്ത് മൻസൂഖില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചാൽ. ഇവിടെ അങ്ങനെ എടുക്കുമ്പോഴാ പ്രശ്നം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് പ്രവാചകന് ചൊല്ലിക്കൊടുക്കുന്നു, സന്ദർഭത്തിനനുസരിച്ച് ആ ആയത്തുകൾ സന്ദർഭത്തിനനുസരിച്ച് പ്രവാചകൻ ചൊല്ലിക്കൊടുക്കുന്നു. ആ ക്രമമനുസരിച്ച് അള്ളാഹുവിന്റെ അനുസരണയുള്ള ഒരു ദൂതൻ എന്ന നിലയ്ക്ക് ആ രൂപത്തിൽ തന്നെ അനുയായി വൃന്ദത്തെ കൂട്ടി ക്രമീകരിക്കുന്നു. അത് ഏകദേശം ഒരു മാസത്തോളം നിലനിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമല്ല കേട്ടോ, ഖുർആനിൽ നിന്ന് കൃത്യം കിട്ടൂല. എത്രയോ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, അതിന്റെ ക്രോഡീകരണം കഴിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ആ സാധാ മനുഷ്യൻ പറയണം കുന്നാണ് അവ കാല റസൂലുള്ളാഹി എത്താം, അതാണ് കാല റസൂലുള്ളാഹി കുൽ, അത് കാല റസൂലുള്ളാഹിയാണ്, മറ്റത് കാല റസൂലുള്ളാഹി അല്ല. വളരെ ശരിയാണ്, അതാണ് കാല റസൂലുള്ളാഹി കുൽ, അതാ റസൂലിന്റെ കൗലി കേട്ടോളി. അതുനബ്ബിയൂന അല്ലാഹ, അള്ളാഹ്ക്ക് നിങ്ങൾ വിവരം കൊടുക്കുകയാണോ? നബ്ബയുടെ അർത്ഥം പോലെ മനസ്സിലാക്കിക്കോളി. നബ്ബ എന്ന് പറഞ്ഞാൽ വഹി, വഹിയാന്ന് വരെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ശേഷം സൂറത്ത് തഹ്രീമിന്റെ ആദ്യത്തിലായത്. നബ്ബക്ക് വഹി എന്ന അർത്ഥമല്ല. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്മാർ അള്ളാഹ്ക്ക് വഹി കൊടുക്കുകയാണോ? ആ തുനബ്ബി ഊനല്ലാഹ, നിങ്ങൾ വിവരം പറഞ്ഞു കൊടുക്കുകയാണോ അള്ളാഹ്ക്ക്? വിമാലായ വിവരമോ അള്ളാഹ്ക്ക് അറിയാത്ത ഒരു വിവരം, ഫിസ്സമാവാതി വലാ ഫിൽ അർളി, ആകാശഭൂമികളിൽ അള്ളാഹ്ക്ക് വിവരമില്ലാത്ത ഒരു വിവരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് പ്രവാചക ചോദിക്കൂ. അത് അള്ളാഹുടെ അടുത്ത് ശുഭാവുനായിട്ടുള്ള, അള്ളാഹുടെ അടുത്ത് ശുപാർശകരായിട്ട് വരുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടാവുമെന്ന് നിഷേധികൾ പറഞ്ഞപ്പോ ഓരോട് ചോദിക്കാനുള്ളതാ. എന്നതുപോലെ തന്നെയാണ് അള്ളാഹ്ക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞതും പ്രവാചകന്റെ മരണത്തിന് ശേഷം പിന്തലമുറയോട് സൂക്ഷിച്ചു പോരാൻ. പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് നിനക്ക് ഞാൻ ഇതാ ഈ വേദം നിനക്ക് ഞാൻ വഹിയായിട്ട് തന്നിരിക്കുന്നു. അതിനുശേഷം സുമ്മ, നിനക്ക് ഞാൻ ഈ കിതാബിനെ തന്നതിന് ശേഷം, ഔറസിനൽ കിതാബ, കിതാബിനെ ഞാൻ പൈതൃകമായി ഏൽപ്പിച്ചു. അല്ലദീന ഉസ്തഫൈനാമി നിബാദിന, എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ചില ആളുകൾക്ക് അതിന്റെ പൈതൃകം കൊടുത്തു. എന്നിട്ടോ ഫൊമിൻ ഹുംവാലി മുല്ലിനത്തിഹി, സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചുകൊണ്ട് ഇത് പരിഗണിക്കാതെ ഇട്ടുപോയവർ അവരിലുണ്ടായി. ഒമിൻ ഹും മുക്കത്തസിദുൻ, ഒരു മിതമായ രംഗത്തുകൂടി മിതമായി ഖുർആനെ എതിർത്തിട്ടില്ല എന്നാൽ അംഗീകരിച്ചിട്ടില്ലാത്ത രീതിയിൽ പോയ ആളുകളുണ്ടായി. ഇത് അംഗീകരിച്ച് ഇതിനെ കാത്തുപോന്ന് സൽക്രമങ്ങളുമായി മുന്നേറിയ ഒരു വിഭാഗവും അവരിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിടത്തും അള്ളാഹു ഈ പ്രവാചകന് കൊടുത്തതും പ്രവാചകനോട് പറയാൻ പറഞ്ഞതും പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകന്റെ സമൂഹത്തിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ച വിറാസത്തായിട്ട് അനന്തരമായിട്ട് ഏൽപ്പിച്ചതും ഈ കിതാബ് മാത്രമേ ഉള്ളൂ എന്ന് ആണ് പറയുന്നത്. അള്ളാഹ്ക്ക് അതേ വിവരമുള്ളൂ എന്ന്. നിങ്ങൾ ആ ദീസലല്ലേ മാൻ തമസക്ക പിന്നെ തറക്കു പീക്കും അമ്രൈനി അംറൈനി അള്ളാക്കില്ല ലം തളില്ലുമാ തമസക്കും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹിന ബിഹിമേന, രണ്ടെന്നാണ് അള്ളാക്ക് കിതാബെ പൈതൃകമായി ഏൽപ്പിച്ചിട്ടുള്ളൂ. മുഹമ്മദ് നബിയുടെ പേരിൽ നുണയുണ്ടാക്കി ാണ് മറ്റത് കാല റസൂലുള്ളാഹി അല്ല. വളരെ ശരിയാണ്,
അതാണ് കാല റസൂലുള്ളാഹി ഖുൽ, അതാ റസൂലിന്റെ കൗല് കേട്ടോളി. അതുനബ്ബിയൂനല്ലാഹ, അല്ലാഹുക്ക് നിങ്ങൾ വിവരം കൊടുക്കണോ? നബ്ബയുടെ അർത്ഥം കൂടെ മനസ്സിലായിക്കോളി. നബ്ബ എന്ന് പറഞ്ഞാൽ വഹീ, വഹിയാന്ന് വരെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ശേഷം സൂറത്ത് തഹ്രീമിന്റെ ആദ്യത്തിലായത്. നബ്ബക്ക് വഹി എന്ന് അർത്ഥമല്ല. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്മാർ അള്ളാഹ്ക്ക് വഹി കൊടുക്കുകയാണോ? അതുനബ്ബിയൂനല്ലാഹ, നിങ്ങൾ വിവരം പറഞ്ഞു കൊടുക്കുകയാണോ അള്ളാഹ്ക്ക്? വിമാലായാലും അള്ളാഹ്ക്ക് അറിയാത്ത ഒരു വിവരം, ഫിസ്സമാവാതി വലാ ഫിൽ അർളി, ആകാശ ഭൂമികളിൽ അള്ളാഹ്ക്ക് വിവരമില്ലാത്ത ഒരു വിവരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് പ്രവാചക ചോദിച്ചു. അത് അള്ളാഹുടെ അടുത്ത് ശുഫാഉനായി എന്തല്ല, അള്ളാഹുടെ അടുത്ത് ശുപാർശകരായിട്ട് വരുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടാവുന്ന നിഷേധികൾ പറഞ്ഞപ്പോ ഓരോട് ചോദിക്കാനുള്ളതാ. എന്നതുപോലെ തന്നെയാണ് അള്ളാഹ്ക്ക് അള്ള ഓതിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞതും പ്രവാചകന്റെ മരണത്തിന് ശേഷം പിന്തലമുറയോട് സൂക്ഷിച്ചു പോരാൻ. പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് നിനക്ക് ഞാൻ ഇതാ ഈ വേദം നിനക്ക് ഞാൻ വഹിയായിട്ട് തന്നിരിക്കുന്നു. അതിനുശേഷം സുമ്മ നിനക്ക് ഞാൻ ഈ കിതാബിനെ തന്നതിനു ശേഷം ഔറസിനൽ കിതാബ, കിതാബിനെ ഞാൻ പൈതൃകമായി ഏൽപ്പിച്ചു. എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ചില ആളുകൾക്ക് അതിന്റെ പൈതൃകം കൊടുത്തു. എന്നിട്ടോ സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചുകൊണ്ട് ഇത് പരിഗണിക്കാതെ ഇട്ടുപോയവർ അവരിൽ ഉണ്ടായി. ഒമിനുഹും ഒരു മിതമായ രംഗത്തുകൂടി മിതമായി ഖുർആനെ എതിർത്തിട്ടില്ല എന്നാൽ അംഗീകരിച്ചിട്ടില്ലാത്ത രീതിയിൽ പോയ ആളുകൾ ഉണ്ടായി. ഒമിനുഹും സാബിഖും ബിൽ ഖൈറാത്ത്, ഇതംഗീകരിച്ച് ഇതിനെ കാത്തുപോന്ന് സൽക്രമങ്ങളുമായി മുന്നേറിയവർ ഈ ഭാഗവും അവരിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിടത്തും അള്ളാഹു ഈ പ്രവാചകന് കൊടുത്തതും പ്രവാചകനോട് പറയാൻ പറഞ്ഞതും പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകന്റെ സമൂഹത്തിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ച വിറാസത്തായിട്ട് അനന്തരമായിട്ട് ഏൽപ്പിച്ചതും ഈ കിതാബ് മാത്രമേ ഉള്ളൂ എന്ന് ആണ് പറയുന്നത്. അള്ളാഹ്ക്ക് അതേ വിവരമുള്ളൂ എന്ന്. നിങ്ങളാ ദീസിലല്ലേ മൻ തമസ്സക പിന്നെ തറക്കു ഫീക്കും അമ്രൈനി, അമ്രൈനി അല്ലാക്കില്ല, ലം തളില്ലുമാ തമസ്സക്കും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹിന, ബിഹിമേന രണ്ടെന്നാണ് അള്ളാഹ്ക്ക് കിതാബെ പൈതൃകമായി ഏൽപ്പിച്ചിട്ടുള്ളൂ. മുഹമ്മദ് നബിയുടെ പേരിൽ നുണയുണ്ടാക്കി അള്ളാഹിനെ ഓവർടേക്ക് ചെയ്ത് നബി പറഞ്ഞു എന്നല്ലേ. നിങ്ങളിൽ രണ്ട് കാര്യം ഞാൻ ഇതാ ഇട്ടേച്ചു പോകുന്നു, ഒന്ന് അള്ളാഹിന്റെ കിതാബും മറ്റൊന്ന് റസൂലിന്റെ ചര്യയുമാണെന്ന്. നിങ്ങൾ ഇതിനെ കാത്തുപോരണം, കാത്തുപോരുന്നിടത്തോളം കാലം നിങ്ങൾ പിറക്കുകയില്ല എന്ന് റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞില്ലേ. ഞാനൊക്കെ ആ ഹദീസ് എത്ര ഓതിക്കുന്നു ഞാനൊക്കെ അതെ, വലിയ വയലിനൊന്നും പോയിട്ടില്ലെങ്കിലും ക്ലാസുകൾക്കൊക്കെ എത്ര ഓതിയിട്ടുണ്ടായ ഹദീസ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുമ്മഹൗറസിനൽ കിതാബ, കിതാബിനെയാണ് എന്റെ അടിമകൾ കാത്തുപോരേണ്ടത് എന്ന ഈ വിറാസത്ത്, ഈ അനന്തര അവകാശം നമ്മളെ ഏൽപ്പിച്ചത് ഈ കിതാബല്ലടോ, ഈ കിതാബല്ലേ നമ്മളെ ഏൽപ്പിച്ചത്. ഇങ്ങനൊരു ഹദീസ് നബിക്ക് പരിചയമില്ല. നബിക്ക് ഇങ്ങനൊരു ഹദീസിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നബിക്ക് വ്യഥയില്ല, ദുഃഖമില്ല, മറിച്ച് ഈ ഖുർആനിൽ വിശ്വസിക്കാത്ത വ്യഥയുണ്ട് ആ പ്രവാചകന്, വ്യഥയുണ്ട് ആ പ്രവാചകന്. നിങ്ങളിപ്പോ ഈ ബിഹിമ കൊണ്ട് തെറ്റിക്കണ, ഈ ഹിക്മത്തെ ഹദീസാക്കിയപ്പോ ഒരു പാളിച്ച പറ്റി. ഏത് അവൻ നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും ഇറക്കിയിരിക്കുന്നു, എവർക്കും ബിഹി, ആ ബിഹി കൊണ്ട് അവൻ നിങ്ങളോട് വയറു പറയുന്നു എന്ന ബിഹിമ അവിടെ ഇല്ല. ഇപ്പൊ വല്ല പ്രസംഗത്തിൽ എന്താണോ ഖുർആനും ഹദീസും ഒന്ന് തന്നെയാണ്, കാരണം ഈ ബിഹി കൊണ്ട് പൊളി അവിടെ. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കണം, ബിഹി കൊണ്ട് അവിടെ പൊളി. ഇമ്പല വാദപ്രകാരമായി രണ്ടും കിതാബും ഹിക്മത്തും ആണ്, ഈ ബിഹിമ പറയണം. അതാണ് സൂറത്ത് ബക്ര വായിച്ചു നോക്കും, കിതാബ് പോലെ ഹിക്മത്ത എഴുതുക്കും ബിഹി. അവിടെ വാവ് തെഫിരിക്കത്തിന്റെ വാവല്ല, മഴയത്തിന്റെ വാവാണ്. വെറും ഞമ്മൾക്കൊക്കെ എന്തും തെഫിരിക്കത്തിന്റെ വാവ് വെച്ചിരിക്കുന്നു. ഒരാഫുല നമുക്ക് ഒരു വാവിന്റെ ഒരു ജമ്മിന്റെ വാവിന്റെ അർത്ഥം തന്നെ അറിയില്ല. നിന്റെ കാര്യം പറയട്ടെ, അഫുലം കഴിയുമ്പോ ഒരു വാവ് എത്ര തരം പ്രയോഗം വരുന്ന എനിക്കറിയില്ല. ആകെ ഒരു ഹാൻഡ് എന്നുള്ള അർത്ഥത്തിന്റെ വാവ് മാത്രമേ അറിയൂ. ഇപ്പൊ ഇയാളപ്പം ആശപ്പം നടന്നിട്ട് ഒരുപാട് അൽഫി മത്തമൊക്കെ വായിച്ച് കുറെ ഗ്രാമറിൽ സംശയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയോണ്ട് കുറച്ച് തിരിയുണ്ടെന്ന് മാത്രം, തിരിയാൻ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ ആകെ ഒരു തെസരിക്കത്തിന്റെ വാവേ കണ്ടിട്ടുള്ളൂ, ബാക്കി ജമ്മിന്റെ വാവോ മഴയത്തിന്റെ വാവോ വാത്തിഫിന്റെ വാവോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഒരു വാവിനെ അറബിയിൽ എത്ര തരം പ്രയോഗമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അല്ലാഹു പരിചയമില്ല. പ്രവാചകൻ ഈ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ നിഷേധികൾക്ക് പരിചയമില്ല ഇങ്ങനത്തെ ഒരു ഹദീസ് നബി പറയുന്നത്. അള്ളാഹ്ക്ക് പരിചയമല്ല, നബിക്ക് പരിചയമില്ല, നബിക്ക് വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഹദീസ് വിശ്വസിക്കാത്തതിന്റെ പേരിൽ വിധയില്ല. ഞാൻ പറയുന്നു, ഇവർ ഈ പറയുന്ന ബുഖാരിയിലെ ഹദീസാണെങ്കിൽ ഉറപ്പ കണ്ണം ചിമ്പി അവിടുത്തെ മുശ്രിക്കീങ്ങൾ വിശ്വസിക്കും. അവരുടെ എല്ലാ ലൈംഗിക മറ്റ് എല്ലാ വികാരങ്ങളെയും കണക്കിലെടുത്തിട്ടുള്ള ഐതിഹ്യങ്ങളും ഊഹങ്ങളും അടങ്ങുന്ന വിശദീകരണമാണ് ഹദീസുകളിൽ മുഴുവൻ. അവിടുത്തെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് ഈ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള നിങ്ങൾ ഈ പറയുന്ന ഹദീസാണെങ്കിൽ അവരൊരിക്കലും നിഷേധിച്ചുകൊണ്ട് പോവൂല. രണ്ട് കൈയും നീട്ടി കണ്ണും ചിമ്പി അവർ വിശ്വസിക്കും, മുഹമ്മദിൽ ഞങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർക്കിതിന് പ്രശ്നമല്ല, അവർക്ക് പറ്റിയ ഹദീസുകളാണ് അത്. നിങ്ങളൊന്ന് ബുഖാരി എടുത്ത് വായിച്ചോട്ടെ. അറബികളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവരുടെ ചരിത്രം അനുസരിച്ച് നോക്കുമ്പോൾ അവർക്ക് പറ്റിയ എല്ലാ അതും അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഓർക്ക് അതിന് വേണ്ടി തന്നെയാണ് അതും. ഒന്നും പറയാലോ, ഇത് തകർക്കൽ മാത്രമല്ല, അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം. അതിന് പറ്റിയതെല്ലാം ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ആയത്തിന്റെ ഒരു രത്ന ചുരുക്കം ഇവിടെ പറയാം. അള്ളാഹുവിന്റെ ആയത്തുകളെ അള്ളാഹു പ്രവാചകൻ ഓതിക്കൊടുത്തിരുന്നുള്ളൂ. ആ ഓതിക്കൊടുക്കുന്ന ആയത്തുകളല്ലാത്ത മറ്റായത്തെ അവർ ചോദിച്ചിട്ടുള്ളൂ. ഹദീസ് ഓതിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹദീസിന് പകരവും ചോദിക്കണം. എനിക്ക് വഴി നൽകപ്പെടുന്നതിനെ പിൻപറ്റുകയും അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും അല്ലാതെ മറ്റൊന്നും എനിക്ക് പാടില്ല. എനിക്കിതിനെ ഭേദഗതി ചെയ്യേണ്ട ബാധ്യത എനിക്കില്ല. ഭേദഗതി ചെയ്ത പിന്നെ എന്താ റസൂലിന്റെ ഉത്തരവാദിത്തം? പിന്നെ എന്താണെന്ന് റസൂലിന്റെ ബാധ്യത എന്താണെന്ന്? ഒരു ദൂതൻ വന്ന നാട്ടിൽ കൂടി വഹി എറിഞ്ഞിട്ട് പോകുക, അതാ ഒരു ദൂതന്റെ ബാധ്യത. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് ഞാൻ അവതരിപ്പിച്ചു തരുന്നത് നീ ജനങ്ങൾക്ക് എത്തിക്കൂ. അത് നീ ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ റിസാലത്ത് പ്രവാചക, നിന്റെ ദൗത്യം നീ പൂർത്തീകരിച്ചിട്ടില്ല എന്നല്ലേ നബിയോട് താക്കീത് കൊടുത്തത്. ഈ ഖുർആൻ മാത്രം പ്രവാചകൻ എഴുതി വെക്കാനും ക്രോഡീകരിച്ചു വെക്കാനും അത് സൂക്ഷിച്ചു പോരാനും പറഞ്ഞ ഈ പ്രവാചകന് ഈ ഖുർആന് പുറമെ ഈ ഹദീസും വഹിയാണെങ്കിൽ നാട്ടിലൂടെ എറിഞ്ഞു പോകാനല്ല ഒരു അല്ലാമീനായ പ്രവാചകൻ ചെയ്യുക. മറിച്ച് പറയും, ഇത് നിങ്ങൾ പറയുന്ന വാദപ്രകാരം കൂടിക്കലരുമെന്നുള്ള വിശ്വാസത്തിന്റെയും ഭയത്തിന്റെയും പേരിലാണെങ്കിൽ പ്രവാചകന്റെ മരണത്തിന് ശേഷം അബൂബക്കറിനോടും അടുത്ത സഹപാഠികളായ അബൂബക്കറിനോടും ഉമറിനോടുമെങ്കിലും പറയും, ഏ നിങ്ങൾ ഞാൻ മരിച്ചാൽ ഈ ഹദീസ് എഴുതി വെക്കണം കേട്ടില്ലയാണ്. അതല്ലേ ചെയ്യേണ്ടത്? കൂടിക്കലരുന്നില്ല നുണ പറയണ പോലെ, അത് നുണയാണ്. ഈ ഹദീസും ആയത്തും കൂടിക്കലരി എന്തെല്ലാം മാഷ് പറഞ്ഞു. മാഷ് അറബി സാഹിത്യത്തിൽ മുടിചൂടാൻ മണ്ണനാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല എനിക്ക്. പക്ഷേ അറബി സാഹിത്യത്തിന്റെ കുറച്ചൊക്കെ പഠിച്ച അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വെല്ലുവിളി മുന്നിൽ വെച്ചു. ആയിരക്കണക്കിന് ഹദീസുകൾ നിങ്ങൾ ഓതുക, എന്നിട്ട് ആ ഹദീസുകളുടെ ഇടയിൽ ഒരു ആയത്ത് നിങ്ങൾ ഞാൻ അറിയാതെ ചെല്ലുക, എന്നാൽ ഞാൻ പറയാം ഒരു ആയത്താണ് എന്ന് ഒരു വെല്ലുവിളി വെച്ചു. ഇത് ആരാന്നറിയാം? ഉമറിന്റെ പിന്നെ ഇവര് പറയുന്ന ന്യായ ആരൊക്കാന്നറിയോ? അറബി സാഹിത്യം പഠിച്ച് അതിൽ വളർന്ന അറബികൾക്ക് ഈ ഖുർആനും ഹദീസും കൂടിക്കലരുന്ന് കലരൂല. അത് ഇപ്പൊ പദങ്ങളിൽ കൂടിക്കലർന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ആശയങ്ങൾ കൂടിക്കലർന്നില്ലേ നിങ്ങൾ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ? ഇപ്പൊ കൂടിക്കലർന്നിട്ടില്ലേ? ഇപ്പൊ ഖുർആനിലെ ഹദീസുകൾ ഇപ്പൊ ഈ മുസ്ഹഫിലെ ഹദീസുകൾ ഇല്ലാന്നുള്ളൂ. നേരെ മറിച്ച് ആശയങ്ങൾ കൂടിക്കലർന്നില്ലേ? ഇപ്പല്ലേ അത്? നിങ്ങൾ ലേശം ചിന്തിക്കണം കേട്ടോ, അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രവാചകൻ അങ്ങനത്തെ ഒരു പേടി അന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പേടിച്ചത് സംഭവിച്ചില്ലേ നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ? അതാ ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് കൂടിക്കലരൂല കേട്ടോ. അറബി സാഹിത്യത്തിൽ വളർന്ന ഉമറും ഉസ്മാനും അബൂബക്കറും മറ്റുള്ള ആളുകൾക്കൊന്നും ആ പേടിയില്ല. പേടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ രണ്ടും എഴുതിയതിന് തെളിവില്ലേ? പ്രവാചകൻ രാജാക്കന്മാർക്ക് അയച്ച കത്തുകളിൽ പ്രവാചകന്റെ സ്വന്തം വക അതിൽ എഴുതിയിരുന്നു, അത് വഹിയല്ല. മിൻ മുഹമ്മദ് ഇലാ മലിക് ഹിർക്കൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ആയത്ത്. പിന്നീട് അസലിം തസലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതും. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ ആയത്ത് കോട്ട് ചെയ്യും, പുൽ താലോ ഇലാ കലിമത്തിൻ സവായും ബൈനനാ വബൈനക്കും എന്നുള്ള ആ ആയത്ത് ജൂതന്മാരും ക്രൈസ്തവരുമായ രാജാക്കന്മാർക്ക് എഴുതുമ്പോൾ ആ ആയത്ത് എഴുതും. അവിടെ എന്താ റസൂലിന് ആ പേരില്ലായിരുന്നില്ലേ? നുണ പറയണമെന്നാ ഞാൻ പറയണത്, പേരിക്കാൻ നുണ ന്യായം പറയണം, മുട്ടുന്യായം പറയണത്, കൂടിക്കലരുന്നുള്ളത് കൂടിക്കലരില്ലത്, ഇതതിനു പറ്റിയതല്ല ഈ ആയത്ത്. അപ്പോ ഈ ഖുർആനിൽ ഞാൻ ഈ വിഷയം സംസാരിച്ചാൽ കുറെ പോകുള്ളൂ. ഈ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളെങ്കിലും ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലേ അതിന് മറുപടി ഇല്ല എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. ഏത് വിഷയത്തിലേക്ക്? ഖുർആനിന് പുറമെ, സമയം കുറയായി അല്ലേ, ഖുർആനിന് പുറമെ വഹീന്റെ എന്ന് 12 തെളിവുകൾ ഒരു പുസ്തകത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല ആളുകളെയും കാത്തി അല്ല വിഷയം അങ്ങനെ വിഷയം കുറച്ച് രണ്ടു മൂന്ന് ഉദാഹരണം എടുത്ത് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, ക്ഷമിക്കണം. വിഷയം സംസാരിച്ച കുറെ അങ്ങനെ സംസാരിച്ചു പോകും. ഇവിടെ എടുത്തുദ്ധരിക്കപ്പെട്ട ഇന്ത്യ ആദ്യ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോ ആദ്യം മാഷ് വെച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോ സംസാരിക്കാൻ തുടങ്ങിയതിന്റെ തുടക്കം ഇതാണ്, ഈ ബുക്കാണ് സുവ്യക്ത മറുപടി. യാദൃശികമായിട്ട് കണ്ടുമുട്ടിയതാണ് ഒരിക്കൽ ഒരു റമദാനിക്ക്. ഇന്നലെ മിന്നാമ ഇന്നലെ ആ സുഹൃത്ത് ഇവിടെ വയലേക്കാൻ വന്നിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട്. അയാള് മാഷ പിന്നെ പരിചയക്കാരനാണ്, ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ മാഷ വെച്ച് ആദ്യം എനിക്ക് പരിചയമല്ല, മൗലയുടെ പ്രസംഗം കേൾക്കാൻ എവിടെയും പോയിട്ടില്ല, ശരിയായി മൂപ്പരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ വയല് കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോ യാദൃശികമായി സംസാരിച്ചു, അദാബുൽ ഖബറാണ് ആദ്യത്തെ തുടക്കം ഉണ്ടായത്. അതൊന്നും ഇപ്പോഴും വിശദീകരിക്കണില്ല, അത് പറഞ്ഞ ഹൈറ്റിൽ തന്നെ പോകും. ഞാൻ പറഞ്ഞു പ്രവാചകന് ഖുർആനിനെ പുറമെ വഹി ഇല്ലേ? ഇല്ല. ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ സി എൻ അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ പരിഭാഷയുടെ മുഖത്തിമയിൽ, ആ മുഖത്തിൽ കുറച്ച് തെളിവുകൾ ഉദ്ധരിക്കുകയും അതേ തെളിവിനെ തന്നെ കോപ്പി അടിച്ചുകൊണ്ട് മൗലവിക്ക് എഴുതിയ ഒരു പുസ്തകവും ഉണ്ടല്ലോ സുവ്യക്ത മറുപടി, അതിലുമുണ്ടല്ലോ അതേ തെളിവുകളെ കോപ്പി അടിച്ചുകൊണ്ട് ഭാഷാപരമായ തെറ്റുകളോടുകൂടി അതേ തെളിവുകളെ കോപ്പി അടിച്ചുകൊണ്ട് ഒരാളും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇൻഹുവ ഇല്ലാ വഹീയുഹ, ഇന്നത്തവിയോ ഇല്ലാ വഹീയുഹ, എനിക്ക് നൽകപ്പെടുന്ന വഹീനെ പിൻപറ്റുകയല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ നിനക്ക് നൽകുന്ന വഹിയിൽ നിന്നാണ് അളവ് നീ എങ്ങാനും വ്യതിചലിച്ചാൽ അതിൽ നിന്നെ ഞാൻ ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, അവരാഗ്രഹിക്കുന്നു അതിൽ നിന്നൊരു ലേശം അണുവളവിച്ചായാൻ, അങ്ങനെയെങ്ങാനും നീ ചെയ്താൽ നിനക്ക് ഞാൻ ജീവിതത്തിൽ രണ്ട് ജീവിതവും രണ്ട് മരണവും നൽകിക്കൊണ്ട് പ്രവാചക നിന്നെ ഞാൻ ശിക്ഷിക്കുമെന്നും നിന്നെ ഞാൻ കൊല്ലുമെന്നും പല താക്കീതും ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് എങ്ങനെയാണ്? അപ്പൊ ഖുർആനിൽ പറഞ്ഞ വഹി ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞു. وإذا أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض എന്നും ആ ആയത്തിന്റെ അവസാനത്തിൽ അതൊരു സംഭവമാണ്, ഒരു ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. അസർ നമസ്കാരത്തിന് ശേഷം നബി തന്റെ ഭാര്യമാരുടെ അടുത്തെല്ലാവരുടെയും അടുത്തൊന്ന് സന്ദർശിക്കുകയും സന്ദർശിച്ചിട്ട് പോരുകയും ചെയ്യാൻ പതിവുണ്ടായിരുന്നു. അസർ നിസ്കാരം അവിടെ തിരികെ, അസർ നിസ്കാരം പോലെ തിരികാൻ എന്തൊക്കെ പോലെ പണിയെടുത്തു നിങ്ങൾക്കറിയാം. ഹാഫിദു അലസ്സലാത്തി വസ്സലാത്തിൽ അസർ എന്നായിരുന്നു ആദ്യത്തെ ആയത്ത്, പിന്നെ അസർ മാറ്റിയിട്ട് ഉസ്താക്കിയതാണ്, അത് മൻസൂഹാക്കിക്കണമെന്ന് ഒന്ന് തെളിയിക്കാം. പിന്നെ ചരിത്രായ ചരിത്രത്തിലൊക്കെ ഈ അസർ നിസ്കാരം വല്ലാതെ പറഞ്ഞിരിക്കണം. പിന്നെ വള്ളാസിരി എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരമാണെന്ന് സത്യം ചെയ്തിട്ടാണ്, അത് അസർ നിസ്കാരം അത്ര കാലം തന്നെയാണ് സത്യം എന്നാണ്. മാഷ തമാശക്ക് പറയാറുണ്ട് എന്നോട്, അതെ അസർ നിസ്കാരം എന്നൊരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. അസർ നിസ്കാരം സാക്ഷിയാണ് ഈ മനുഷ്യൻ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളതിന്, ആ അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാണ്. ഇനി ഈ അസർ നിസ്കാരത്തെ വേണമെങ്കിൽ സാക്ഷി നിർത്തിയ ഒരു പണ്ഡിതൻ, ബുദ്ധിയുള്ള ഒരു പണ്ഡിതൻ പറയാൻ പറ്റാത്ത ഏതോ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ തഫ്സീർ എഴുതിയിട്ടുണ്ടാവും, അത് ശരിയാകാൻ സാധ്യതയുണ്ട്. ആ അസർ നിസ്കാരം ഉണ്ടാക്കിയതിന് തെളിവാണ് എന്ത്? ഇനി മനുഷ്യൻ ഹക്ക് കൊണ്ട് ഉപദേശിക്കാത്തിടത്തോളം കാലം നാശത്തിലാണ് എന്നുള്ളത്. വിശ്വസിക്കുകയും സൽക്രമം ചെയ്യുകയും ഒറിജിനൽ സത്യം ഏതാണ് പറയാത്തിടത്തോളം കാലം മനുഷ്യന് നാശമാണെന്നുള്ള ഈ അസുരസ്കാരപ്പുണ്ടാക്കിയ അസുരസ്കാരം തെറ്റുവാണ്. അങ്ങനെ ആണെങ്കിൽ ന്യായീകരിക്കാം, അല്ലാതെ വല്ലാത്തിരിക്കും അസുരസ്കാരം നടത്തല്ല. അപ്പൊ സംഭവം ഞാൻ വിശദീകരിക്കാം. ഇങ്ങനെ നബി ചില ഭാര്യമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ, ഞാൻ ഈ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാട്ടില്ല, ക്ഷമിക്കണം. ഞാൻ 12 പറയണമെന്ന് വിചാരിച്ചിട്ട് എഴുതിയെടുത്ത് വന്നതാണ്, സംസാരിച്ച് പോയപ്പോ പോയതാണ്. ഇനി നമ്മൾ ഒരു വാദത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ട് പിന്നെ അതിന് മറുപടി പറയേണ്ടതില്ലാത്തത് കൊണ്ട് സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ വന്ന് വാദം അവതരിപ്പിക്കുന്നതിനെ മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയണം. ആ 12 വേണമെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഖണ്ഡിക്കാം, അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മാഷെങ്കിലും വരും. അത്ര നമസ്കാരത്തിന് ശേഷം നബിയുടെ ഭാര്യമാരെടുത്ത് പോകുമ്പോൾ മഹാഫിറി എന്ന് പറയുന്ന ഒരു വസ്തു, ഒരു ഭക്ഷണം, അതിന് തേനെന്നും പറയുന്നുണ്ട്. ആ തേൻ നബിയുടെ ചില ഭാര്യമാരുടെ അടുത്ത് നിന്ന് നബി കഴിച്ചു എന്നും, ഈ വാർത്ത എങ്ങനെയോ നബിയുടെ ഭാര്യമാരിൽ രണ്ടാൾ അറിഞ്ഞു എന്നും, ഈ അറിഞ്ഞ സംഗതിയെ അവർ നബി വരുമ്പോൾ അതിനെതിരായിട്ട് നബിയോട് ചോദിക്കണമെന്ന് രഹസ്യമായിട്ട് അവർ വെച്ച ആ സംസാരത്തെ അള്ളാഹു വഹിയിലൂടെ നബിക്ക് അറിയിച്ചു കൊടുത്തു എന്നും, ആ അറിയിച്ചു കൊടുത്ത സംഗതി എവിടെ? ഖുർആനിൽ. അപ്പോൾ ഖുർആനിൽ പുറമെ വഹിയുണ്ട്. നബിക്ക് ആ വർത്താനം എങ്ങനെ മനസ്സിലായത്? അത് രഹസ്യമായി അറിയിച്ചു കൊടുത്തതല്ലേ? ഇതാണ് ഒന്നാമത്തെ തെളിവ്. അതിന്റെ ഒന്നാമത് മൂപ്പര് പറഞ്ഞ ഈ തേനും പിന്നെ ഒന്നുമല്ല എന്നാ ഞാൻ അതിന് ഒന്നാമത്തെ മറുപടി. തേനല്ല അവിടുത്തെ പ്രശ്നം. നിനക്ക് ഞാൻ അനുവദിച്ചു തന്നത് എന്ന് അള്ളാഹു പറഞ്ഞത്, സൂറത്ത് അഹ്സാബിൽ അള്ളാഹു അനുവദിച്ചു തന്നത് എന്താണ് വിശദീകരിക്കുന്നുണ്ട്. അജിർ കൊടുത്ത പെണ്ണുങ്ങളെ, നിന്റെ സ്റ്റാൻഡേർഡിലുള്ള പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാനുള്ള അനുവാദം നിനക്കിതാ ഞാൻ തരുന്നു. ഒമാ മലക്കത്ത് യമീനുക്ക, നിന്റെ ഉടമയിലുള്ള നിന്റെ അധീനതയിലുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിനക്ക് അനുവാദം തരുന്നു എന്ന് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹാരിസത്തല്ലക്ക, നിനക്ക് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അവിടെ ഈ അസ്വാജികൾക്ക് ഈ നബിക്ക് മാത്രം അനുവദിച്ചു കൊടുത്ത ഈ പെണ്ണിന്റെ അടുത്തേക്ക് പോകണത് ഇഷ്ടമല്ല. നബിക്കല്ല, നബിയുടെ ഭാര്യമാർക്ക്. ഇത് അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ഇതാണ് സംഗതി. തേന് കുടിച്ചതെന്നല്ല, തേന് നിങ്ങൾക്കും എനിക്കൊക്കെ അനുവാദം, നബിക്ക് മാത്രമല്ല. ഇത് ഒരു സ്ത്രീകൾ എന്നുള്ള നിലക്ക് പ്രവാചകന്റെ ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം. ഈ ഇഷ്ടമില്ലായികയെ നബി സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെന്നാ പറയുന്നത്. അൽഹറഹു എന്നാണ് അവരുടെ അൽഹറയും ഔഹയും നേരെ വിപരീത പദങ്ങളാണ്. ഔഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കണം, ഈ വഹി എന്നുള്ളതിന്റെ മുത്തശരീഫാത്തുകൾ, വഹി എന്ന ധാതുവും അതിന്റെ ധാതുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് പദങ്ങളും വിശുദ്ധ ഖുർആനിൽ 78 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട്, ആ വഹി എന്നുള്ള പദങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരേ ഉദാഹരണത്തിന് എടുത്തു ധരിക്കാതെ, ഔഹ എന്നുള്ള പദത്തിന്റെ നേരെ വിപരീത പദമായ അൽഹറഹു ആ വാർത്തയുടെ മേൽ പ്രവാചകനെ വെളിവാക്കി എന്ന് പറഞ്ഞാൽ, ആ സാഹചര്യങ്ങളിൽ നിന്നോ അവർ പറയുന്നതോ അവരുടെ ഇഷ്ടക്കേടോ സാഹചര്യങ്ങളിൽ നിന്ന് പ്രവാചകൻ അതിന്റെ മേൽ വെളിവാക്കി കൊടുത്തു എന്നാണ്. അല്ലാതെ നബ്ബാക്ക് അവിടെ വഹി എന്ന് ഖുർആനിലെ അവിടെ നബ്ബ നിങ്ങളൊന്ന് പോയി പരിശോധിക്കുന്നു. ഈ സൂറത്തിന്റെ ഖുർആന്റെ ഫിഹ്റസിൽ ഓരോ നോക്കി, നബ്ബാക്ക് ഔഹ എന്നുള്ള അർത്ഥമല്ല. നബ്ബാനിയൽ അലീമുൽ ഖബീർ, ഈ കാര്യത്തെ എല്ലാം അറിയിച്ചു തരുന്ന സൂക്ഷ്മത്തിനായ അള്ളാഹു ആണ് എനിക്ക് അറിയിച്ചു തന്നത് എന്ന് പറഞ്ഞത് വഹിയല്ല. എന്താണ് തിരുക്കണ? അൽഹറഹു അൽഹറഹ എന്ന് പറഞ്ഞാൽ അൽഹറഹു എന്ന് പറഞ്ഞാൽ അൽഹറ എന്ന് പറഞ്ഞാൽ ഔഹ എന്നുള്ളതിന്റെ നേരെ വിപരീതം. പിന്നെങ്ങനെയാ അത് വഹിയാക? നമ്മക്കുല്ല. ഇപ്പൊ എനിക്കെന്ന് പലപ്പോഴും ഉണ്ടായി, റസൂലിന് പോട്ടെ, റസൂൽ നമ്മളെ പോലെ നല്ലല്ലോ. നിങ്ങൾക്കെന്നുണ്ടാവും ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് തനിക്കെതിരിൽ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള മനുഷ്യന്മാരുണ്ടാവും, ഉണ്ടാവില്ലേ? അതാണിവിടെ പ്രവാചകന്റെ ഭാര്യമാരുടെ കൂടെ തന്ത്രം. പ്രവാചകൻ ആ വാർത്തയുടെ മേൽ പ്രവാചകനെ അവരുടെ ആ സംഭാഷണത്തിന്മേലോ അവരുടെ പ്രവർത്തനങ്ങളിൽ മേലോ പ്രവാചകനെ വെളിവാക്കി, ആ വാർത്തയിൽ വെളിവാക്കി എന്നാണ്. അത് ഊഹയല്ല, രഹസ്യമല്ല, അത് വെളിവാക്കലാണ്. അതിൽ നിന്ന് പൊളിഞ്ഞില്ല. അത് രണ്ട് സംഗതി കൊണ്ട് പൊളിഞ്ഞു. ഒന്ന്, നിങ്ങൾ പറയുന്ന തേനല്ല അവിടെ. തേനിലെന്താ? നബിക്ക് മാത്രം എന്താ തേന്? നമ്മക്കൊക്കെ അനുവദിച്ചു. ഇന്നാ അഹലല്ലാ ലക്കാനാണ് നിനക്ക് ഞാൻ അനുവദിച്ചു തന്നത് എന്ന് പറഞ്ഞത്. ലിമത്തു ഹരിമുമാ അഹല്ലല്ലാഹു ലക്ക, അള്ളാഹ് അനക്ക് അനുവദിച്ചത്. നിന്റെ സൗജുകളുടെ മർലാത്ത് തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്തിനെ ഹറാമാക്കാൻ പോകുന്നു? നിനക്ക് വിവാഹം കഴിക്കാൻ അള്ളാഹു ഖാലിസത്തല്ലക്ക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അനുവദിച്ചു തന്നതല്ലേ? അത് നീ പിന്നെ കെട്ടിക്കോ തന്നെ. അവിടെ പ്രശ്നം അതാണ്, അല്ലാതെ നിങ്ങളെ തേണമെന്നല്ല. അതുകൊണ്ട് ഒരു കഥനെ മെനഞ്ഞെടുക്കാണ്. ഒരായത്തിന് അർത്ഥം കൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കഥ മെനഞ്ഞെടുക്കുക, അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞത് അൽഹറ എന്ന് പറഞ്ഞാൽ ഔഹ എന്നുള്ളതിന്റെ വിപരീതമാണ്, അത് വഹിയല്ല. മനസ്സിലായോ? പിന്നെ തേൻ കുടിച്ച പ്രശ്നമല്ല, ആ ഹദീസന്റെ നോണയാണ്. എന്തിനാണ് ആ ഹദീസായിട്ട് നോണയെന്ന് പറയുന്നത്? എല്ലാ ഹദീസും നോണ. അപ്പൊ ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു. ഇനി മാ കഥത്തും മില്ലീനത്തിൻ ഇതൊന്നും പറഞ്ഞു പറഞ്ഞ് ഞാൻ ചടച്ചതാണ് ഈ തെളിവുകളൊക്കെ. ഇതിലൊക്കെ വന്ന അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ്. മാ കഥത്തും മില്ലീനത്തിന്റെ തറക്കു മുഹ കായ്മത്തനരാസൂലിഹിദിനില്ലാന്നുള്ള ഈ ആക്ക് മാ കഥത്തും നിങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് മൂപ്പർ കൊടുത്ത അർത്ഥം. മാ കഥത്തും നിങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ, മില്ലീനത്തിന് വല്ല ഈ തപ്പനയും മുറിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറിക്കാതെ അതിന്റെ മുരടിൽ തന്നെ ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫബീദിനില്ല, അതിന് അള്ളാഹുവിന്റെ അനുമതിയുണ്ട്. ആ അനുമതി എവിടെ ഖുർആനിലെ? നീ ജൂതന്മാരുടെ ഈത്തപ്പന മുറിച്ചോന്ന് എവിടെ ആയത്തേന? അപ്പൊ ഖുർആന് പുറമേനായി ഇതിനാണ്. ഇവിടെ ഞാൻ പറയട്ടെ, രണ്ട് നിലക്ക് ഈ അർത്ഥം മാറ്റി. ഇവിടെ അർത്ഥം മാറ്റിയിട്ടില്ല എന്നാണ് ഇനി തെളിയിക്കേണ്ടത്. അല്ലാതെ ഇത് ഞങ്ങൾ പറഞ്ഞു ചർച്ചു. ഇനി നിങ്ങൾ മറുപടി പറയണമെങ്കിൽ അവിടെ അതേ അർത്ഥം തന്നെയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കണം. ഞങ്ങൾ തെളിവുകൾ വെച്ചിട്ട്, വ്യാകരണ നിയമങ്ങളും മറ്റും വെച്ചിട്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ അർത്ഥം വെച്ചത് തെറ്റാണ്. മാ കഥയത്തും മാ എന്നുള്ളത് ഷർത്തിന്റെ മാണ്, നിബന്ധനയുടെ മാ ആണ്, മൗസൂലയുടെ മാ അല്ലാതെ. മാ കഥയത്തും നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ, മിന്നീയത്തിൻ ജൂതന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിങ്ങൾ വല്ല ഈത്തപ്പനയും മുറിക്കുകയോ മുറിക്കാതെ വിടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അനുമതി ഉണ്ട് എന്നാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, മാ എന്നുള്ളത് ഒരു ഭൂതകാല ക്രിയയിൽ മാ വന്നാൽ അതിനുശേഷം ഫ എന്നുള്ള മറുപടി കൊണ്ട് വന്നാൽ ആ മാ ഷർത്തിന്റേതും ഈ ഫ അതിന്റെ ജവാബ് മറുപടിയുടെയും ഫ ആണ് എന്നുള്ളതാ ഞങ്ങളുടെ വാദം. എന്ന ആയത്ത് അവസാനിക്കുന്നവർക്കും യുഹ്സിയ എന്നുള്ള വർത്തമാനകാല ക്രിയാ രൂപത്തിൽ പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ജൂതന്മാരുമായിട്ടുള്ളോ അതല്ലെങ്കിൽ മറ്റാരുമായിട്ടുള്ളോ ഉള്ളതോ ആയ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അനുമതി അവിടെ കൊടുക്കുകയാണ് എന്നാണ്. അല്ലാതെ മുറിച്ചു വന്നിട്ടില്ല അനുവാദമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ജൂതന്മാരുടെ കളിയാണ്. അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണോ? എന്തുകൊണ്ടാണോ? പ്രവാചകന്റെ കാലഘട്ടത്തിൽ നബി ജൂതന്മാരുടെ ഈ തപ്പന മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് നബിക്ക് അനുവാദം ഉണ്ടായിരുന്നു എന്നും, ഇനി മുസൽമാൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ ജൂതന്മാരുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ അവരുടെ ഈ തപ്പന മുറിക്കാതിരിക്കാൻ വേണ്ടി അന്ന് പ്രത്യേകം കൊടുത്തൊരു അനുമതിയാണ് എന്നുള്ളതിനെ, ഇതിനെ ഭൂതകാല ക്രിയയിലേക്ക് ഒരു സംഭവം മുഖേന ആയത്തിനെ മാറ്റി ജൂതന്മാർ. എന്തിനാണെന്നറിയോ? ഇനി മുസ്ലിങ്ങളെ ജൂതന്മാരായിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ ഓരോ ഈ തപ്പന മുറിക്കാതിരിക്കാൻ, നേരെ മറിച്ച് അനുവാദം അവിടെ കൊടുക്കുകയാണ്. അങ്ങനെ അർത്ഥം വെച്ചാൽ ഇനി മുസ്ലിങ്ങളെ ജൂതന്മാരുമായിട്ട് ഏറ്റുമുട്ടിയാൽ അവരെ മുതൽ നശിപ്പിക്കും. അള്ള ഓലെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തതാണ്. ഓലെ പിന്നിൽ നിന്ന് മുസ്ലിങ്ങളെ കുത്തുകയാണ് സാധാരണ പതിവ്. അതുകൊണ്ട് അവരെ രംഗത്തേക്ക് ഇറക്കാൻ അള്ളാഹു അവർ അനുവാദം കൊടുക്കുകയാണ്. അതിന് നിങ്ങൾക്ക് ആയത്തിന് ഖുർആനിൽ നിന്ന് വേറെ തെളിവുണ്ടോ? തെളിവുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചിലവഴിക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. പ്രവാചക പറയുക, കുൽ മാ അൻഫഖ്തും, നിങ്ങൾ എന്ത് ചിലവഴിക്കുകയാണെങ്കിലും എന്നാണ്. എർത്തനാട്ടുകാരെയതുകൊണ്ട് ഞാൻ അതിന്റെ സർഫുനാഹുവൊന്നും പറയുന്നില്ല. അൻഫഖ എന്ന് പറഞ്ഞാൽ ചിലവഴിച്ച് കഴിഞ്ഞു എന്നാണ്. അവിടെ ചിലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നല്ല ഒരൊറ്റ മുഫസ്സിറും അർത്ഥം വെച്ചിട്ടുള്ളത്. അൻഫഖ എന്നുള്ള വാക്കിന്റെ നേരർത്ഥം ചിലവഴിച്ച് കഴിഞ്ഞു എന്നാണ്. അപ്പൊ അൻഫഖത്തും നിങ്ങൾ ചിലവഴിച്ചു, പക്ഷെ മാ അൻഫഖത്തും നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ എവിടെ നിങ്ങൾക്ക് അർത്ഥം കിട്ടി? അവിടെ എങ്ങനെ നിങ്ങൾ മുസ്തഖബിലിന്റെ അർത്ഥം വെച്ചത്? അതേ പ്രയോഗം മാ കഥത്തും എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ എന്തിയാ മാറ്റിയത്? നിങ്ങൾ എന്ത് ഹയറായിട്ട് നിങ്ങൾ എന്ത് ചിലവഴിക്കുകയാണെങ്കിലും
ഫലിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് കൊടുക്കണം. അവിടെ ഫാ കൊണ്ട് ജവാബ് വെച്ചു, മറുപടി വെച്ചു. അപ്പൊ നിങ്ങൾക്ക് അവിടെ മനസ്സിലായി ഷർത്തിന്റെ മാനാണ്. ഇവിടെ പൊതി ഇതിനില്ല എന്ന് പറഞ്ഞപ്പോ ഫാ കൊണ്ട് ജവാബ് വെച്ചപ്പോൾ നിങ്ങൾ അതിനെ ഭൂതകാല ക്രിയയിലേക്ക് ആ മാന മാറ്റാൻ വേണ്ടിയിട്ട് ആ കഥാത്തു നിലയിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ മാന മൗസൂലയാക്കിയില്ലേ? അവിടെ എന്തിയ ഈ ബുദ്ധി പോകായിരുന്നത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഫാ കൊണ്ട് ജവാബില്ലാത്തിടത്ത് ഭൂതകാല ക്രിയയുടെ അർത്ഥമാണ്. അതേ ഞാൻ ഈ ഓതി ആയത്തിന്റെ രണ്ടായത്തിന്റെ മുകളിൽ നിങ്ങൾ ഹൈറായിട്ട് എന്ത് ചിലവഴിച്ചാലും ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു അറിയും. അവിടെ ജവാബ് വന്നില്ല. അപ്പൊ ഭൂതകാല ക്രിയയുടെ അർത്ഥം ഫാ കൊണ്ട് ജവാബ് വരണമെങ്കിൽ ഷർത്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇനി ഇത് അങ്ങനെയല്ല എന്നാ തെളിയിക്കേണ്ടത്. ഇതേ വാദം തന്നെ പിന്നെയും വന്ന് പറയല്ല വേണ്ടത്. ഇനി ഞങ്ങൾ അർത്ഥം പറഞ്ഞുകൊടുത്ത്, നിങ്ങൾ അർത്ഥം പറഞ്ഞുകൊടുത്ത് വ്യാകരണ പ്രകാരം തെറ്റാണ്, ഞങ്ങൾ അർത്ഥം പറഞ്ഞതാണ് ഭൂതകാല ക്രിയയുടെ അർത്ഥം തന്നെയാണ് എന്നാ തെളിയിക്കേണ്ടത്. അല്ലാതെ ഇതേ തന്നെ ഞങ്ങൾ ചടച്ചു അതാണ് പറയണത്. ഇതേ ആശയം പറഞ്ഞ ഇതേ ഭയന്ന് പറഞ്ഞിട്ട് ചടച്ചു, നാശം ചടച്ചുകൊണ്ട് നമ്മളും ചടച്ചു. ഇനി ഇത് പറയാൻ കഴിയില്ല. ഇനി ഞങ്ങൾ ഈ പറഞ്ഞിടത്ത് നിങ്ങൾ പറഞ്ഞ പോലെ അല്ല അർത്ഥം എന്ന് തെളിയിക്കണം. അപ്പോഴാണ് നമ്മള് നമ്മക്കിതിൽ വാശിയും പെട്ടെന്നില്ല. നിങ്ങൾ തെളിവ് വന്ന് വിശദീകരിച്ചാണ് നമ്മളെ ഏൽക്കാം. നമ്മളെ നോട്ടീസിൽ അല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ ഒരു പിന്നെ മെമ്പർ സ്ഥാനം എഴുതിയിട്ടില്ല. ഒരു ഭാരവാഹിത്വ ഒരു അംഗത്ത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയിട്ടില്ല. തെളിവ് തന്നെ അങ്ങനെ തന്നെക്കാം, മുജാഹിദിൽ തന്നെക്കാം. പക്ഷെ തെളിവ് വേണം, വെറുതെ പറഞ്ഞാൽ പറ്റൂല. അപ്പൊ ഇവിടെ നമ്മളുടെ വാദം ആ ആയത്തിന്റെ കൺക്ലൂഷൻ ആകത്തോടെ പറയാണ്, നിങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പോകുന്ന സന്ദർഭത്തിലോ വഹി കൊടുക്കുകയാണ്. ഈ യുദ്ധത്തിൽ ജൂതന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്കിവിടെ പ്രശ്നമില്ല, അതാവുന്ന അതൊന്നും കിട്ടൂല. ഏതോ ഒരു ഫാസിക്കിങ്ങളുമായിട്ടുള്ള യുദ്ധത്തിന് പോകുന്നതിന് മുമ്പോ പുറപ്പെടുന്ന സമയത്തോ അല്ല പറയാണ്. ഈ യുദ്ധത്തിൽ നിഷേധികളായ ആളുകളുടെ മുഖത്തില് ലീനത്തിൽ നിന്ന് വന്നത് മുറിക്കുകയാണെങ്കിൽ, മുറിക്കാതെ വിടുകയാണെങ്കിൽ രണ്ടിനും അള്ളാന്റെ അനുമതി ഉണ്ട്. മുറിക്കുകയാണെങ്കിൽ ഫാസിക്കിങ്ങളെ ഒന്ന് നിന്ദിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചോളിയും കാണുന്നത് അപ്പോഴേ പോലെ യുദ്ധം നിർത്തി പിന്തിരിയുള്ളൂ മുതലാണ് നശിപ്പിക്കപ്പെടുമ്പോ. ഇത് ഇനി കിബിലമാറ്റം. മുഹമ്മദ് നബി ആദ്യം മസ്ജിദുൽ ഹറാമിലേക്കാണ് തിരിഞ്ഞു നമസ്കരിച്ചിരുന്നതെന്നും പിന്നീട് മസ്ജിദുൽ അഖ്സയിലേക്ക് മുഹമ്മദ് നബി കിബിലയെ മാറ്റിയപ്പോൾ ആ കിബില മാറ്റത്തിന്റെ കൽപ്പന എവിടെ? അത് മൂപ്പര് നബി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ? ചെയ്തതാന്ന് നമുക്ക് അഭിപ്രായമില്ല, നബിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, വഹി മുഖേനയാണ് ചെയ്തതെങ്കിൽ നീ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞോ എന്നായത്തെവിടെയാണ് അവര് ചോദ്യം. ഇത് ഒരുപാട് പ്രശ്നം തലറ്റിയ ഒരു ചോദ്യം തന്നെ. ഒരുപാട് കാലം നബി മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ നമസ്കരിച്ചിരുന്നു. പിന്നീട് മദീനയിലേക്ക് പോയപ്പോൾ 17 മാസം, ചരിത്രത്തിൽ അങ്ങനെ പറയുന്നത് 17 മാസം, ഏകദേശം 2 കൊല്ലത്തോളം നബി മദീനയിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചു. ആ തിരിഞ്ഞു നമസ്കരിക്കാനുള്ള കൽപ്പന എവിടെ? ഇല്ലെങ്കിൽ നബി സ്വന്തം ചെയ്തതാണ്? ഇതൊരു ചോദ്യമാണ്. സ്വന്തം ചെയ്തതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വഹി മുഖേനയായിരിക്കും കിബില മസ്ജിദുൽ അഖ്സയിലേക്ക് മാറ്റിയിരിക്കുക. നീ മസ്ജിദുൽ അഖ്സയെ കിബിലയാക്കിക്കോ എന്നെവിടെ ഖുർആനിൽ? ഈ ചോദ്യത്തിന്റെ ആകത്തുക, ആ ചോദ്യത്തിൽ ആകത്തുക എടുത്ത് ഞാൻ പറഞ്ഞതാട്ടോ. ഇവിടെ സയഖൂലു സുഫഹാവു മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലത്തിഹിം അല്ലതീ കാനു അലൈഹ എന്നുള്ളത് ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന സംഭവമാണത്. ആ സംഭവത്തിന്റെ ചുരുക്കം ഞാനിവിടെ പറഞ്ഞു. ഈ ആയത്തിന്റെ ഒരു 10-15 ആയത്തിന്റെ മുമ്പായിട്ട് നബിയോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു, സയഖൂലു സുഫഹാവു മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലത്തിഹിം അല്ലതീ കാനു അലൈഹ, അവരായിരുന്നതായ കിബിലയിൽ നിന്ന് അവരെ തിരിച്ചു കളഞ്ഞത് എന്തുകൊണ്ട് എന്ന് മനുഷ്യന്മാരിൽ ചില വിട്ടികൾ ചോദിച്ചേക്കാം. കുൽ പറയുക, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്‌രിബു, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റേതാണ്. യഹ്ദി, അവൻ വഴി കാണിക്കും. മൻ യശാഉ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. മാർഗം വേണമെന്നുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായ മാർഗത്തിലേക്ക്. ഒക്കതാലിക്ക, അപ്രകാരം ജാലിനാക്കും നിങ്ങളെ ഞാൻ ആക്കി ഉമ്മത്തൻ വസത്തൻ ഒരുത്തൻ. ഈ ദൂതനെ പിൻപറ്റുന്നവരാര്? മിമ്മൻ യങ്കലിബു അലൈഹി, തന്റെ മടമ്പൻകാലിന്മേൽ പിന്തിരിഞ്ഞു പോകുന്നവരില്ലെന്ന്, പിന്തിരിഞ്ഞു പോകുന്നവരാര്? ഈ ദൂതനെ പിൻപറ്റുന്നവരാര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലാതെ നീ ആയിരുന്നതായ കിബിലയെ ഞാൻ ആക്കിയിട്ടില്ല. സ്വയം കാനത്തിലെ കബീറത്തിന് അതൊരു മഹാകാര്യമായി തോന്നും. ഇല്ല അലല്ലദീന ഹദല്ലാഹു, അല്ലാഹു വഴി കാണിച്ചു കൊടുത്ത ആളുകൾക്കല്ലാത്തവർക്ക്. ഒമാ കാൻ അല്ലാഹു ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ വിശ്വാസം അല്ലാഹു പാഴാക്കി കളയില്ല. പല നുവല്ലി എന്നൊക്കെ കിബിലത്തൻ തർലാഹ, നീ തൃപ്തിപ്പെടുന്ന ഒരു കിബിലയിലേക്ക് നിന്നെ ഞാൻ തിരിക്കാം. വല്ലി വജിഹക്ക ശത്രൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ നിന്റെ മുഖത്തെ നീ തിരിക്കുക. അപ്പോ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞതിനുള്ള തെളിവ് എവിടെയാണ്? ഇവിടെ 17 മാസം തിരിയാൻ തിരിഞ്ഞല്ലോ, ആ തിരിയാനുള്ള കൽപ്പന എവിടെ ഖുർആനിൽ? വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് പറയുന്നതിന് ഒരു 10-15 മുമ്പ്, ആയത്തിന്റെ മുമ്പ് അള്ളാഹു പറയുന്നുണ്ട്, ഒമൻ അല്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ മന മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടഞ്ഞവരെക്കാൾ. ആ യുദ്ധക്കറ പി ഹസ്മുഹു, അവിടെ അള്ളാഹുവിന്റെ പേരുച്ചരിക്കപ്പെടുന്നതില്ലെന്നും, ഹറാബിഹ, അതിനെ തകർക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനേക്കാളും വലിയ അക്രമി ആരാണ്? ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. ഖുർആനിൽ ഇവിടെ അള്ളാന്റെ ഇസ്മു എടുത്ത് പോയിക്കണമെന്നില്ല, എനിക്ക് വിശദീകരിക്കാൻ വേണമെങ്കിൽ പറയാം. ബിസ്മി അതിലൊക്കെ നിർത്തിയ അവർ പറയുന്നില്ല. അവിടെ അവസാനിപ്പിക്കുകയാണ്. ആ ആയത്തിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലാതെ അതിന്റെ ഇടയിൽ ഒരു ട്രിക്ക് ഉണ്ടായിട്ടൊന്നും അല്ലട്ടോ. ആ ആയത്തിന്റെ, അതായത് സയക്കൂലു സുഫഹായിന്റെ മുകളിൽ ഒരു 10-15 ആയത്തിന്റെ മുകളിൽ ഈ ആയത്ത് മസാജിദ് അല്ലാഹി എന്ന് തുടങ്ങിയിട്ട് ആ ആയത്ത് അവസാനിച്ചതിന് ശേഷം കുൽ പറയുക, അല്ല കുൽ അവിടെയല്ല, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്‌രിബു, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. ഐനമാ തുവല്ലു, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും സമ്മ വജഹുള്ള, അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട്. ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാണ്. ഈ ആയത്ത്, അതായത് കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റേതാണ്. ഇത് എവിടെയെന്നോ, മുഹമ്മദ് നബിയെയും അനുയായികളെയും മക്കയിൽ നിന്ന് പലായനം ചെയ്യിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി പടുത്തുയർത്തിയ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാൻ അനുവദിക്കാതെ, ആ രാജ്യത്ത് തന്നെ ജീവിക്കാൻ അനുവദിക്കാതെ പ്രവാചകനിൽ വിശ്വസിച്ച അനുയായികളെയും പ്രവാചകനെയും മക്കയിൽ നാട്ടി ഓടിച്ചപ്പോൾ, അവര് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് അവരെ തടഞ്ഞപ്പോൾ, ദൈവത്തിന്റെ നാമം മാത്രം അവിടെ ഉച്ചരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞപ്പോൾ, മദീനയിലേക്ക് പോയ സഹാബികൾക്കും അള്ളാഹു റസൂലിനും അള്ളാഹു ഒരു അനുമതി കൊടുത്തു, പ്രവാചക കൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലൈക്കും. സയക്കൂലുവിന്റെ മോളിലാണ് ഈ പറയുന്നത് ഒക്കെ കേട്ടോ. പ്രവാചക പറയൂ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും. വ ഇലാഹുന വ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹിലും ഞങ്ങളുടെ ഇലാഹിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മദീനയിൽ ചെന്നപ്പോൾ, എങ്ങനെയാണ് മദീനയിൽ ചെന്നതെന്ന് ഞാൻ വിശദീകരിച്ചോ? എങ്ങനെ മദീനയിൽ ചെന്നത്? ദൈവത്തിന്റെ നാമം ഉച്ചരിക്കപ്പെടാൻ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യിച്ചപ്പോൾ, മദീനയിൽ ചെന്നപ്പോൾ ആ മദീനയിലെ ജൂതന്മാരോടും ക്രൈസ്തവരോടും വേദക്കാരെന്ന നിലക്കവരോടൊരു സഹകരണം പ്രഖ്യാപിക്കാൻ അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അള്ളാഹു അനുമതി കൊടുത്തു, നീ ജനിച്ച നാട്ടിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത പള്ളിയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ, തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയില്ല എങ്കിൽ, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റേതാണ്. എവിടേക്ക് വേണമെങ്കിലും പ്രവാചക നീ തിരിഞ്ഞോ, കിഴക്കുള്ള ഖിബ്ലെ മസ്ജിദുൽ ഹറാമിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞോ, പടിഞ്ഞാറുള്ള ഈ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ദേവാലയമായ മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞിട്ട് വേണമെങ്കിലും ഒരു സഹകരണം എന്നുള്ള നിലക്ക് അവരെ ആകർഷിക്കാൻ വേണമെങ്കിൽ തിരിഞ്ഞ് നമസ്കരിച്ചോ എന്നുള്ള ചോയ്സ് കൊടുത്തു, അനുവാദം കൊടുത്തു. ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിഞ്ഞ് നിസ്കരിച്ചത്. ഇപ്പൊ ഇത് ഖുർആനല്ല, ഖുർആന്റെ പുറത്താ. ഇനി ഇത് അങ്ങനെ അല്ലാന്ന തെളിയിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? സഹകൂലി സുഫാ മുതൽ ഖിബ്ല കഅബയിലേക്ക് തന്നെ തിരിക്കുന്നതിന് മുമ്പുള്ള 10-15 ആയത്തിന് മുമ്പുള്ള ആയത്തുകളിൽ നബിയും സഹാബികളും മക്കയിൽ ഇബ്രാഹിം നബി നിർമ്മിച്ച, മകൻ ഇസ്മായിലും നിർമ്മിച്ച പള്ളിയിലേക്ക് ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തപ്പോൾ നാട് വിട്ട് മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ വേദക്കാരായ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും, ഏ ക്രിസ്ത്യാനികളെ, നിങ്ങൾക്കിറക്കപ്പെട്ടതിലും ഞങ്ങൾക്കിറക്കപ്പെട്ടതിലും നിങ്ങളുടെ ഇലാഹിലും ഞങ്ങളുടെ ഇലാഹിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് അള്ളാഹു പറയുന്നു, നിങ്ങൾ പറയുന്ന ദേവാലയത്തിലേക്ക് നിങ്ങളോടൊരു സഹകരണം എന്നുള്ള നിലക്ക് വേണമെങ്കിൽ തിരിഞ്ഞു നമസ്കരിക്കാനുള്ള അനുവാദം ഇതാ അള്ളാഹു ഖുർആനിൽ തന്നിരിക്കുന്നു. ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി കഅബ മാറ്റി മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചു. അതാ പ്രശ്നം. അതുകൊണ്ടാണ് സൂറത്തു ഖിയാമ പിന്നെ ബലദിൽ അള്ളാഹു പറഞ്ഞു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്, ലാ ഉഖ്സിമു, സത്യം ചെയ്യുന്നില്ലപ്പ ഞാന്. നബിയുടെ ഇടങ്ങേറ് നോക്കണങ്ങൾ. ലാ ഉഖ്സിമു, സത്യം ചെയ്യുന്നില്ല. ഇവിടെ എഴുതപ്പെട്ട തഫ്സീറിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ ഞാൻ അങ്ങനെ പറയുന്നട്ടോ. ലാ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നത്, അത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പറയണ്ട. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്ത് പറയുന്നില്ല. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ പിടിച്ചുകൊണ്ട്. വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്, പ്രവാചക, ഈ നാട്ടിൽ നിന്റെ രക്തം ഹലാലായിരിക്കുന്നു. ഇബ്രാഹിം നബിയും ഇസ്മായിലും ജനിച്ച നാടാണിത്. വിശ്വാസത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റിയ രാജ്യമാണിത്. ആ വിശ്വാസ സംഹിത സ്ഥാപിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് നീ. നിന്റെ രക്തം ഇവിടെ ഹലാലാക്കിയിരിക്കുന്നു, ഇതിന് പവിത്രത കൽപ്പിക്കുന്നില്ല. വാവ് ഹാലി, നിങ്ങൾക്ക് ഹാലിയുടെ വാവ് അറിയില്ല, അങ്ങനെ ഒരു വാവുണ്ട്, ഹാലിയായ വാവ്, സന്ദർഭത്തിന്റെ വാവ്. ഇവിടെ വാവ് ഹാലി, ഏത് സന്ദർഭം? പ്രവാചകന്റെ നെഫ്സും ദമ്മും അവിടെ ഹലാലായിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ രാജ്യത്തെ പിടിച്ച് സത്യം ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റിയ രാജ്യമായിരുന്നു ഇത്, അതിന് മാത്രം പവിത്രതയുണ്ടായിരുന്നു ഈ രാജ്യത്തിന്. പക്ഷെ ആ രാജ്യത്തെ പ്രവാചക, നിന്റെ രക്തം ഹലാലാക്കിയിരിക്കുന്നു അവർ, ഇപ്പൊ ഞാനിത് ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റിയ സന്ദർഭം വന്നാൽ ഞാൻ ചെയ്യാം. അതാണ് രാവസം ഉപയോഗമില്ല കിയാമടി അവിടെ തന്നെയാണ്. അതിനെ അർത്ഥം ചെയ്യുന്നില്ല എന്ന്. ഇപ്പൊ എന്താന്നൊക്കെ പറഞ്ഞാലറിയാം, കിയാമത്ത് നാളിനെ കുറിച്ച് ഇപ്പൊ എന്നൊക്കെ എന്താ പറഞ്ഞാലറിയാം. എന്റെ ഒന്നാമത്തെ കുത്തുപാതാണ് ലാവുക്സും ഉപയോഗമിൽ കിയാമ, കിയാമത്ത് നാളിനെ പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. യാദൃശികമായി പൂങ്ങോട് ചെന്ന് പെട്ടിട്ട് കുത്തുബ അതുവരെ പറയാത്ത, യാദൃശികമായി അന്നത്തെ ഖത്തീബ് വരാത്തപ്പോ പറഞ്ഞ കുത്തുബേനാണ് അന്ന് ഞാൻ പറഞ്ഞ നോനാണ്.
അന്ന് ഞാനൊരു പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ ലവ്വാമയായ നഫ്സിന് ഞാൻ മായിദിന്റെ നഫ്സിനോട് പറഞ്ഞു, ഉപമിച്ചു. മായിദ് ആരാ നിങ്ങൾക്കറിയില്ലേ? എറിഞ്ഞു കൊല്ലപ്പെട്ട സഹാബി എന്ന് പോലെ നോണം പറഞ്ഞുണ്ടാക്കുന്നത്. ആ ചരിത്രം ഞാൻ ലവ്വാമയായ നഫ്സ് എന്ന് പറഞ്ഞ മായിദിന്റെ നഫ്സാണെന്ന് പറഞ്ഞു ഖുത്ബ പറഞ്ഞു. ഇന്ന് ഞാൻ ഖേദിക്കുന്നു, വിവരമില്ലായ്മയായിരുന്നു എന്ന്. ഇല്ല, അത് ചർച്ചാ വിഷയമാക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്,
നബിയുടെ രക്തത്തിന് ഹലാലാക്കുകയും പ്രവാചകനെയും പ്രവാചകന്റെ അനുയായികളെയും മക്കയിലെ നാട്ടിൽ ഓടിച്ചപ്പോൾ ആ നാട്ടിൽ ഉള്ളവരൊക്കെ കിബിലയിലേക്ക് തിരിയണ്ട വേണമെങ്കിൽ ജൂതന്മാരോടും ക്രൈസ്തവരോടും വേണമെങ്കിൽ നീ വരില്ലാഹിൽ മട്ടിരിക്കുവാൻ മകരിപ്പോ, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. ആയിരമാത്തുകളിലോ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും സസമ്മവജുഹുല്ല എന്നുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന് പുറത്തു അങ്ങനെ തിരിഞ്ഞു. അതാണ് പുറത്ത് രഹസ്യമായിട്ട് കൊടുത്തതല്ല.
തിരിച്ചറിയാനല്ല, ഇല്ലാതി ഞാനമ്മ മയ്യത്തെ വിവാഹ പുസ്തകത്തിൽ പറയുന്നത് മുനാഫിക്കുകളെ തിരിച്ചറിയാനാണ് ചെയ്തത്. മുനാഫിക്കിങ്ങനെ എങ്ങനെ തിരിച്ചറിയാം?
മുനാഫിഖ് നബി നീ എവിടേക്കും തിരിഞ്ഞിട്ടില്ലെങ്കിൽ എവിടേക്കും തിരിയില്ല. ഖിബ്ലയിലേക്ക് തിരിഞ്ഞ അങ്ങോട്ടും തിരി, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ അങ്ങോട്ടും തിരി, മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞ അങ്ങോട്ടും തിരി, ഇനി വേറെ വല്ലയിടത്തും തിരിഞ്ഞ അങ്ങോട്ടും തിരി. ഓനെ തിരിച്ചറിയില്ല. ഇവിടെ അർറസൂലിന്റെ പ്രയോഗം അറിഞ്ഞിട്ടില്ല. ഇല്ലാലിൽ ഞാലമ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലാതെ ഈ ദൂതനെ പിൻപറ്റുന്നവരാര്, ഈ ദൂതനല്ലാത്ത പൂർവ്വ ദൂതന്മാരെ പിൻപറ്റുന്നവരാര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അയിനാ ഞാൻ കിബില മാറ്റിയത്. എവിടേക്ക്? മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ. മനസ്സിലായോ? ഈ ആശയക്കുഴപ്പുണ്ടായി എന്തിയപ്പോ? അയിനാണ് ഇപ്പൊ സംഗതി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി വേറെ അവിടെ വിശദീകരിക്കാൻ എന്റെ സമയമല്ല. കുന്താന്ന് പറഞ്ഞാൽ തന്നെ ആക്കല്ല എന്നാ, നീ ആയിത്തീരാന്നാണ്. ആയിത്തീരാൻ കൽപ്പന വേണ്ട. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ലാലിമീൻ. അല്ലാ ഓനെ ലാലിമാക്കി എന്നല്ല അവിടെ വേണ്ടത്. ഓനൊന്നും പറയല്ല യൂനുസ് നബിനെ. യൂനുസ് നബിയുടെ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞു സുബ്ഹാനക ഇന്നി കുന്തു ഞാനായി തീർന്നു എന്നാണ്. അപ്പോൾ ിബിലത്തില്ലെത്തി കുന്താന്ന് പറഞ്ഞാൽ നീ ആയി തീർന്നത് എന്നാണ്. വേണമെങ്കിൽ കൽപ്പന എല്ലാവരെയും വേണമെങ്കിൽ ആകാന്ന അവിടുന്ന് വരിക. നമ്മളിനി അങ്ങനെയൊന്നും പറയണില്ല. ഇനി കൽപ്പന ഇല്ലാതെ തന്നെ കുന്ത, നീ ആയി തീർന്നതായ കിബില എന്ന് പറഞ്ഞാൽ കൽപ്പന ഇല്ലാതെ തന്നെ ആക്കാന്നാണ്, ആകാന്നാണ്. ഏതുപോലെ യൂനിസ് നബിക്ക് ലാലിമാകാനില്ല, കൽപ്പന ഉണ്ടായിട്ടല്ല കുന്തു എന്ന് പറഞ്ഞത്. സുബ്ഹാനക ഇന്നി കുന്തു ഞാൻ ആയി തീർന്നല്ലോ എന്ന് പറഞ്ഞാൽ സ്വയം ആയി തീർന്നു എന്നാ, അല്ലാതെ ഓർഡർ കിട്ടിയിട്ട് ആയി തീർന്നു എന്നല്ല, കൽപ്പന കിട്ടിയിട്ട് ആയി തീർന്നു എന്നല്ല. പ്രശ്നങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഇനി അവിടെ വേറെ ഉണ്ട് സംഗതി. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ പറയുന്നില്ല സംഗതി. ഇനി അവിടെയും അതൊന്നും അല്ല കേട്ടോ, സംഗതി ഒറിജിനൽ അർത്ഥതല്ല. അവിടെ നമ്മളെ ആ വൈദ അസർ നബി പറഞ്ഞപോലെ ഇവരെ കഥ എടുത്തിട്ട് ഇവരെ കഥ എടുത്തിട്ട് തന്നെ മറുപടി പറയുമ്പോ അങ്ങനെ പറയണമെന്നുള്ളൂ. വൈദ അസർ നബി പറഞ്ഞ പോലെ അവിടെ തേനിന്റെ കഥയൊന്നും അല്ല, അവിടെ മറ്റേ പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ. ഇന്ന ഹെലനാല കസ്വാജക്കല്ലാത്തി ആത്തയത്തെ ഉജൂറഹന്ന ഒമാമലക്കത്തെ യമീനുക്ക ഇനി വൈനി മ്രാത്തുൻ ഇന്ന് വഹബത്ത് നബി. ഒരു പെണ്ണ് നബിക്ക് തന്റെ നബ്സിനെ കൊടുത്താൽ, അല്ലെങ്കിൽ തന്റെ അധീനതയിലുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ, അല്ലെങ്കിൽ മറ്റേ കുറെ പെണ്ണുങ്ങളുടെ പേരെടുത്ത് പറയേണ്ടത് ഇതൊക്കെ കെട്ടാൻ നബി എനക്ക് അനുവാദം തന്നിക്കണോ, ഇതിൽ ഒരു പെണ്ണിനെ ഓലക്ക് ഇഷ്ടല്ല. കാരണം ഓലെ സ്റ്റാൻഡേർഡിന് ഒത്ത പെണ്ണല്ല അത്. അതിന്റെ കെട്ടണതും അതിന്റെ അടുത്തേക്ക് പോകണതും നബിക്ക് വലിയ താല്പര്യം, നബി പിന്നെ അസ്വാജികൾക്ക് താല്പര്യമല്ല. പ്രശ്നം അതാണ്. പക്ഷെ ആ സംഗതി ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ അറിവില്ലാത്തതിന്റെ പേരിൽ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി, ഒരു മഹാസുറിന്റെയും ഒരു തേനിന്റെയും നോണാം. അതിൽക്കൂടി ഒരു അശ്രനിസ്കാരവും തിരികെ. ഇതന്നെ സംഗതി. ഇങ്ങനെ അറിവില്ല. ഇവിടെയും സംഗതി അതൊന്നുമല്ല. ഞങ്ങൾ ഒറിജിനൽ പറഞ്ഞു തരണ്ട്. ഇപ്പൊ ഓല കഥ എടുത്തിട്ട് തന്നെ ഓല വെട്ടുകയാണുള്ളൂ. ഒറിജിനൽ സംഗതി ഫലനുവല്ലി എന്നൊക്കെ എന്താന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു തരണ്ട്. ഇനി വളരെ മർമ്മപ്രധാനമായ ഒന്ന് രണ്ട് ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ബാക്കി ആറെണ്ണം അറിയാനിട്ട് വിടാന്ന് നിങ്ങൾ വെക്കരുത്. ഈ ആറെണ്ണത്തിന്റെ മറുപടി ഇപ്പൊ 12 എണ്ണത്തിന്റെ മറുപടി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവര് പറയാത്ത കുറച്ച് തെളിവുകൾ അറബി തഫ്സീറുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതും വിശദീകരിക്കാം ഇനി ഇവര് പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതും എടുത്ത് പറയും. ഗസാലി മാമു അദ്ദേഹത്തിന്റെ മുങ്കിദ് മിനൽ ലലാല എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ നാട്ടിൽ നിലവിലില്ലാത്ത ഒരു വാദത്തെ എടുത്തു പറഞ്ഞിട്ട് പിന്നീട് അതിനെ ഖണ്ഡിക്കേണ്ട ആവശ്യമല്ല. അതിന് മൂപ്പരെ പല ഗ്രന്ഥങ്ങളും വായിച്ച കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൽമാണത്. നാട്ടിൽ പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു തെളിവിനെ നമ്മൾ പ്രചാരത്തിലാക്കിയിട്ട് പിന്നെ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ മലയാളക്കരയിൽ ഈ 12 തെളിവുകളല്ലാത്ത വേറെ അറബി തഫ്സീറുകളിൽ വഹിയുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേറെയും കുറെ തെളിവുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് പറഞ്ഞിട്ട് അതിന് മറുപടി ഞാൻ പറയാത്തത് അതുകൊണ്ടാണ്. ഈ 12 തെളിവുകളെയും നമുക്ക് ഗണ്ണിക്കാന്നാ പറയുന്നത്. അതിന് പിന്നെ ഒരു തെളിവാണ് മൂസാ നബിക്ക്. ഇപ്പൊ ഈ മൂന്നെണ്ണങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് ഈ ഭാര്യമാരുടെ സ്വകാര്യം, രണ്ട് ഈത്തപ്പനെ മുറിച്ച സംഭവം, മൂന്ന് കിബില മാറ്റം. കിബില മാറ്റത്തിന് ഇപ്പോ ഖുർആനിൽ നിർദ്ദേശം ഉണ്ട് എന്ന് കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, പിന്നീട് ചോദ്യം ചോദിക്കാം. പിന്നെ മൂസാ നബിക്ക് തൗറാത്ത് നൽകപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്.
ആ പ്രബോധന കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് അദ്ദേഹത്തിന് വേദം നൽകപ്പെടുന്നത്, അതായത് തൗറാത്ത്. ഈ വേദം നൽകപ്പെടുന്നതിന് മുമ്പ് മൂസാനബി തൂരിസീനയിൽ നിന്ന്, അതായത് നാടുവിട്ട നാട്ടിൽ നിന്ന് തൂരിസീന വഴി വരുമ്പോൾ അള്ളാഹു വിളിക്കുകയും പ്രകാശത്തിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് ഒരുപാട് വഹയികൾ കൊടുക്കുകയും മൂസയും ഹാറൂനും ഫറോവയുടെ അടുത്ത് ചെല്ലുകയും ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് പ്രബോധനം നടത്തുകയും പ്രബോധനം നടത്തിയിട്ട് ബനു ഇസ്രായേൽക്കാരെയും ബനു ഇസ്രായേൽക്കാരായ ആളുകൾ അടിമകളാക്കി വെക്കാതെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചു തരൂ എന്ന് പ്രബോധനം ചെയ്യുകയും അങ്ങനെ കുറെ കാലം പ്രബോധനം ചെയ്ത ശേഷം കുറച്ചാളുകളെ കിട്ടുകയും എന്നിട്ട് ആ ആളുകളെ കിട്ടിയിട്ട് ഹാറൂനെ ഏൽപ്പിച്ച് ഇവരെ നീ നോക്കണമെന്ന് പറഞ്ഞിട്ട് മൂസാനബി കിതാബ് വാങ്ങാൻ തൂരിസീനയിലേക്ക് വീണ്ടും പോവുകയും ചെയ്തു. അപ്പൊ അതുവരെ കിട്ടിയ വഹിയൊക്കെ ഖുർആനിന് പുറമെ, അതായത് മൂസക്ക് വേദത്തിന് പുറമുള്ള വഹിയല്ലേ എന്ന പോലെ മുഹമ്മദ് നബിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ആ കൂട്ടത്തിൽ ഒരു തെളിവ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ വാദം? അതായത് മൂസാനബിക്ക് തൗറാത്ത് കിട്ടുന്നത് പ്രബോധനത്തിന്റെ ഏകദേശം അവസാന കാലഘട്ടം ആയപ്പോഴത്തേക്ക്, അതുവരെ കിട്ടിയ വഹിയെ എവിടെ, അത് കിതാബിന് പുറമേ അല്ലേ വഹി കിട്ടിക്കണ, മൂസാക്ക് കിട്ടിക്കണല്ലോ. അപ്പൊ അതേപോലെ മുഹമ്മദ് നബിക്കും ഈ ഖുർആനിലുള്ള വഹിന് പുറമേ വഹി കിട്ടിയിട്ടുണ്ടാവും. മൂസാ നബിക്ക് അവിടെ നമുക്കുള്ള മറുപടി എന്താന്ന് പറഞ്ഞാല് ഒറ്റ മറുപടി ഉള്ളൂ. ഇതിപ്പോ ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ച തെളിവൊന്നുമില്ല, ഇത് സ്വന്തം ബുദ്ധിയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഖുർആനിൽ നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല, അപ്പൊ ബുദ്ധി കൊണ്ട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. അതെന്താ ബുദ്ധി കൊണ്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, മൂസാനബിക്ക് കൊടുത്ത തൗറാത്തിൽ മൂസാനബിക്ക് കൊടുത്ത ദിവ്യ സന്ദേശത്തിന്റെ ഒന്നാം തീയതി മുതൽ മൂസാനബി പ്രബോധനം ചെയ്യുന്നതിന്റെ അവസാനത്തെ ഡേറ്റ് വരെയുള്ള പിന്നെ ദിവ്യ സന്ദേശങ്ങൾ തൗറാത്തിൽ ഇല്ല എന്ന് തെളിയിക്കണം. മൂസാനബിക്ക് തൂരി സീനയിലേക്ക് വിളിച്ചു എന്നും ഇന്നനീ അന റബ്ബുക ഫഹലേക്ക ഇന്നക ബിൽ വാദിൽ മുഖത്തെത്തുവ ഇന്നനീ അനല്ലാഹു എന്നൊക്കെ തുടങ്ങിയിട്ട് മാദാഫി യമീനിക്ക യാ മൂസ എന്നൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടുള്ള ആ ദിവ്യ സന്ദേശങ്ങൾ ഖുർആനിൽ വരെ എടുത്തു ധരിച്ചിരിക്കുന്നു. മുസദ്ദിഖ ലിമ ബൈന യദൈഹി അല്ലേ ഈ ഖുർആൻ. നമുക്ക് ഖുർആൻ കൊണ്ടെന്ന് എടുത്ത് തെളിയിക്കുമ്പോ ഈ പറഞ്ഞ സംഗതികളൊക്കെ മുസദ്ദിഖുല്ലിമാ ബൈന യദൈഹിയാണ്, മുഹമ്മദ് നബിയുടെ മുമ്പിലുള്ള വേദങ്ങളിലൊക്കെ പറഞ്ഞതിനെ ശരിവെച്ചിട്ടാണ്, ആ ശരിവെച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബിക്ക് ഒന്നാം തീയതി പ്രബോധനത്തിന്റെ ഒന്നാം തീയതി മുതൽ അവസാനത്തെ ഡേറ്റ് വരെ കൊടുത്ത വഹികളിൽ അധികവും ഖുർആനിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒറിജിനൽ ബൈബിൾ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നു അതിൽ മൂസാനബിയോട് പറഞ്ഞ എല്ലാ ദിവ്യ സന്ദേശവും ഉണ്ടാവുന്ന മൂസാനബിനെ അതിനാ 40 ദിവസം വിളിച്ചത്, 30 ദിവസം വിളിച്ചത്, അത് 40 ആക്കി. അത് അള്ളാക്ക് ഡേറ്റ് നിങ്ങൾ പറയുന്ന രീതിയിലല്ല കേട്ടോ. അവിടെ അള്ളാക്ക് എന്താ ഡേറ്റ് തെറ്റിയായി, 30 ദിവസം കൊണ്ട് മതിയാവൂല എന്ന് അള്ളാക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, അവിടെ സംഗതി വേറെയാണ്. ഒഴിത് വാദനാ മൂസ അർബഅഈന ലൈലത്തുന്നുള്ളത്. ഈ 40 ദിവസം തൂരി സീനയിൽ ഇരുന്നിട്ട് താൻ മരിച്ചുപോയാൽ തന്റെ പിൻഗാമികൾക്ക് തനിക്ക് ദിവ്യ സന്ദേശം കിട്ടിയ സന്ദേശങ്ങളെ കാത്തു സൂക്ഷിച്ചു പോരാൻ വേണ്ടിയിട്ട് ഈ 40 ദിവസം മൂസാ നബിയെ വിളിച്ചിട്ട് ആ 40 ദിവസം ആദ്യം മുതൽ അവസാനം വരെ കൊടുത്തതും കൊടുക്കാനുള്ളതുമായ വഹീനെ എഴുതാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. മൂസ മരിച്ചുപോകും, മൂസയും ഹാറൂനും മരിച്ചുപോയാൽ ആ സന്ദേശം അവിടെ നിൽക്കണം. ഞാൻ പറയുന്നു ഒറിജിനൽ ബൈബിള് കൊണ്ടുവരി. നമ്മൾ എന്തിനാ അയിമ തർക്കിക്കണേ? അയിമ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഒറിജിനൽ ബൈബിളില് മൂസാനബിക്ക് ഇന്ന യാ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ എന്ന് തുടങ്ങിയിട്ടുള്ള ആ മൂസയിലെ വിളി, അവിടുന്ന് തുടങ്ങിയിട്ട് മൂസാനബി അവസാനം വരെ പ്രബോധനം ചെയ്ത ഈ എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്, ബൈബിളിലും അതായത് തൗറാത്തിലും ഉണ്ടാകും, ഒറിജിനൽ തൗറാത്തിലും ഉണ്ടാകും, ഉണ്ടാകണം. മുസദ്ദിഖുല്ലിമാ ബൈന യദൈഹിയാണ് ഈ ഖുർആൻ എന്നതിന്റെ അടിസ്ഥാനത്തിലും ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും. ഈ 40 ദിവസം മൂസയെ വിളിച്ച് നിങ്ങൾ പറയും പോലെ ഒരു ഫലകം ഒന്നായിട്ടിന് വീഴാനൊന്നും 40 ദിവസം വേണ്ട.
ഈ ടെൻ കമാൻഡ്മെന്റ്സിലുണ്ടല്ലോ, ഒന്നുമായിട്ട് ഒരു ഫലകം ഒന്നായിട്ടാണ് വീഴുന്നത്, അതൊന്നല്ല. ഈ 40 ദിവസം പാകതാന്നാണ് പിന്നെ പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് അല്ല പറയാ മൂസ നബി എഴുത. അതാണ് കലാമുല്ലാഹി മൂസ, അള്ളാഹു സംസാരിച്ച മൂസ. അതുവരെ ആദ്യം മുതൽ കൊടുത്തത് എഴുതി. കൊച്ചു മരിച്ചു പോയാൽ എന്റെ പിൻഗാമികൾക്ക് കാത്തുപോകേണ്ടതാണത്, ഒരു കാത്തുപോകുന്നില്ല നമ്മൾ ചെയ്യാത്തതുപോലെ തന്നെ. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം തൗറാത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വാദിക്കുന്നു, ഇല്ല എന്ന് തെളിയിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദത്തിലേക്ക് നിൽക്കാം, അതാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ബാധ്യതയാണ്, തൗറാത്തിൽ മൂസ നബിക്ക് വഹി കൊടുത്ത എല്ലാ വഹിയും തൗറാത്തിൽ ഇല്ല എന്ന് തെളിയിക്കണം, എന്നിട്ടാ ചോദ്യം ചോദിക്കണം. അവിടെയാണ് ഇനി ആ വാദവും, ആ വാദവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും കൂടി എടുത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, മറ്റതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട സംഗതിയാണ്. നോക്കാം, ഈ ഖുർആനിന്റെ ക്രോഡീകരണം മുഹമ്മദ് നബിക്ക് ഖുർആൻ ഈ രീതിയിൽ ക്രോഡീകരിക്കാൻ, അതായത് ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്ത് നാസ് വരെ ക്രോഡീകരിക്കാന് എവിടുന്ന തെളിവാണ്? ഇങ്ങനെ ക്രോഡീകരിച്ചു എന്ന് ഖുർആനിൽ എവിടെയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നബി ക്രോഡീകരിച്ചത് മുഹമ്മദ് നബി എഴുക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെയുള്ള ഈ ക്രോഡീകരണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഫാത്തിഹ സൂറത്ത് മുതൽ ഇന്നീ കാണുന്ന സൂറത്തു നാസ് വരെയുള്ള ഈ ക്രോഡീകരണം അള്ളാഹു അപ്പോഴപ്പോഴായിട്ട് ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോ ആയത്തും സൂറത്തുകളും സൂറത്തിന്റെ ചിലതൊക്കെ ഇറങ്ങിയിരുന്നു. അത് നമ്മളുടെ വാദമല്ല, അത് അവരുടെ വാദം. ആയത്തുകളിൽ നിന്നും സൂറത്തുകളിൽ നിന്നും അപ്പോഴപ്പോഴായിട്ട് സന്ദർഭത്തിനനുസരിച്ച് സന്ദർഭം വരുമ്പോൾ ഓരോയത്തിറക്കുകയും പിന്നീട് അവസാനം ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെയുള്ള ഈ ഓർഡറില് ഈ രീതിയിൽ ഇന്ന് ഖുർആനിലെ മുസ്ലിഫിൽ ഈ കാണുന്ന രീതിയിൽ ക്രോഡീകരിക്കാൻ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിൽ ഫാത്തിഹ സൂറത്ത് മുതൽ അതിനുശേഷം ബക്കറ, അതിനുശേഷം ആലിമ്രാൻ, അതിനുശേഷം നിസാ, ഇങ്ങനെ അവസാനം സൂറത്തു നാസ് അവസാനം വെച്ചോന്ന് ഏതായത്തിലല്ലത്? അപ്പൊ റസൂൽ സ്വയം ചെയ്തതാണെങ്കിൽ റസൂലിന് ഖുർആന് പറഞ്ഞ വഹിയുണ്ട് എന്ന് വന്നു, ആ വഹിയാണ് ഹദീസ്. ഇതാണ് ചോദ്യം. സൂറത്ത് ഫുർഖാനിൽ ഒരായത്ത് അള്ളാഹു പറയുന്നുണ്ട്, വകാലല്ലദീന കഫറു, നിഷേധികൾ ചോദിക്കുന്നു, ലൗലാ നുസ്സില അലൈഹി, എന്തുകൊണ്ട് ഈ മുഹമ്മദിന് ഇറങ്ങിയില്ല ഖുർആനു, ഖുർആൻ ഇറങ്ങിയില്ല ജുംലത്തൻ വാഹിദത്തൻ, ഒറ്റ ജുംലയായിട്ട് ഒന്നായിട്ട് എന്തേ ഈ മുഹമ്മദിന് ഇറങ്ങായിരുന്നത്? കദാലിക്ക, അങ്ങനെ. ആ കദാലിക്ക കുറച്ച് പ്രശ്നമാണ്, ഇപ്പൊ നിലവിലുള്ള അർത്ഥം തന്നെ വെക്കുക. കദാലിക്ക, അങ്ങനെ കൊടുക്കാത്തതോ, ഈ നുസബ്ബിത ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തെ ഈ ആയത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ് അത്. ഈ ചോദ്യം നിൽക്കണം, നോക്കണം, എന്തുകൊണ്ട് ഈ ഖുർആനും ഹദീസും ഒന്നിച്ചിറങ്ങിയില്ലാന്ന്? എവിടെയും ചോദ്യമല്ല, എവിടെയില്ല ഖുർആന്, കിതാബ്, ആയത്ത്, ഇതല്ലാതെ ഖുർആൻ എവിടെയില്ല കൂട്ടർ? ഈ ഖുർആൻ എന്തുകൊണ്ട് ഒന്നിച്ച് മുഹമ്മദിന് ഇറങ്ങിയില്ല? കദാലിക്ക, അതോ, ചോദ്യമായി തന്നെ എടുക്കാം, അതോ ലി നുസബ്ബിത ബിഹി, അതാണ് തസ്ബീത്. അല്ലാതെ ഖബറിലെ ചോദ്യം ചോദിക്കുമ്പോൾ ഉറപ്പിച്ചു നിർത്തല്ല. അള്ളാഹുമ്മ സബ്ബിത്തുഹു ഇന്ദ സുആൽ, ചോദ്യം ചോദിച്ചുമ്പോ ഉറപ്പിച്ചു നിർത്തണേന്ന്, അതല്ല. യുസബ്ബിത്തു അള്ളാഹു, ഖുർആൻ കൊണ്ടാണ് ഉറപ്പിച്ചു നിർത്തുക ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും. ഇരിക്കാ വല്ലാഹിറത്ത്, ഇന്നലെ മാശോദിയല്ലോ ആ ഉപമാലങ്കാരത്തിൽ, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറത്തി. ഈ വഫിൽ ആഖിറത്താ ബിൽ ഖബറിൽക്ക് വെക്കല്, അതെന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശദീകരണം എനിക്ക് മനസ്സിലാകാന്നിട്ടാണ്. ആഹ്റത്തിൽ ഇനി എന്തിനാ ഖുർആൻ കൊണ്ട് തസ്ബീത്താക്കുന്നത്? ആഹ്റത്തിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ആഹ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാക്കാറെന്ന് വിശദീകരിച്ചതാ. ആഹ്റത്തിൽ തസ്ബീത്തിന്റെ ആവശ്യമുണ്ട്, അത് ഒരു വേറൊരു വിഷയമാണ്. ആഹ്റത്തിൽ മൂമിനീങ്ങൾ തസ്ബീത്തായിട്ട് നിൽക്കും, ഉറച്ചു നിൽക്കും, അതും ഖുർആനിൽ വിശദീകരിക്കണ്ട്. മറ്റവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല, അതാണ് പറഞ്ഞത്, ആഹ്റം തന്നെയാണ് അത്. എനിക്കും സംശയം ഉണ്ടായിരുന്നു ആദ്യം, അത് എന്തിനാ ആഖിറത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന്. ആ ആഖിറ എന്ന് പറഞ്ഞാൽ ഖബറാക്കാരെന്നാ വിചാരിച്ചിരുന്നു. തഫ്സീറിലൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ ദുനിയാവിലും അതായത് പോട്ടെ, ഈ നുസബ്ബിത ബിഹി, ഈ ഖുർആൻ കൊണ്ട് ഫുആദക, നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ, ഖുർആനൻ ഫറഖ്നാഹു ലിതഖറഹു അലാ മുക്സിൻ, ഖുർആനെ ഫസല് ഫസലാക്കി വേർതിരിച്ച് നിങ്ങൾ നിനക്ക് ഇങ്ങനെ അവതരിപ്പിച്ച് തന്നത്, നീ ജനങ്ങൾക്ക് ഇത് സാവധാനം ഓതിക്കൊടുക്കണം, നിന്റെ ഹൃദയത്തെയും ഇതിൽ ഉറപ്പിച്ച് നിർത്തണം. എന്നിട്ടോ ഒറത്തല്ലാഹു തീർത്തിയില്ല, ഞാൻ ഇതിനൊരു ക്രമം വെച്ചിരിക്കുന്നു, ഇതാ ശ്രദ്ധിക്കണം, ഒറത്തല്ലാഹു ഞാൻ വളരെ ക്രമമായി ഞാൻ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നു. റത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പല്ലുകളെ ക്രമമായിട്ട് വെക്കണ റത്തിൽ എന്ന് പറയാം. ഡിക്ഷണറി എടുത്ത് നോക്കുന്നുണ്ട്, മുന്നിൽ വെക്കേണ്ട പല്ല് മുന്നിൽ, അതിനുശേഷം വെക്കേണ്ട പല്ല് അതിനുശേഷം വെക്കേണ്ട കൂട്ടുപല്ല അവിടെ, അങ്ങനെ വെച്ച ഈ പല്ലുകൾക്ക് റത്തിൽ എന്ന് പറയാം. റത്തല എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൊടുത്ത അർത്ഥം ശരിയാണ്. ഇവിടെ ഏത് തഫ്സീർ എടുത്ത് നോക്കിയാലും ഉറത്തല്ലാഹു ഈ ഖുർആനെ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു, തീർത്തിയില്ല, ക്രമപ്രവൃത്തമായി വളരെ ക്രമീകരിച്ചിട്ടാണ്. ഫാത്തിഹ കഴിഞ്ഞ് ബക്കറ, ബക്കറ കഴിഞ്ഞ് ആലിമ്രാൻ, ഇങ്ങനെയാണ് ഞാൻ ക്രമീകരിച്ച. പിന്നെ കുറച്ചീറ്റ ഇറക്കിയതോ എന്റെ മനസ്സിനത് താങ്ങൂല, ഇതന്നെ ഈ ഞമ്മക്കുള്ള പ്രശ്നം. ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് മൂടപ്പെട്ട പല സത്യങ്ങളങ്ങളോട് ഒറ്റയടിക്ക് പറയാൻ പറ്റ സംഗതികളാണ് പറഞ്ഞ് മനസ്സിലാക്കിക്കോളി. കുറച്ച് സംഗതികളും കൂടി മൗലവി പറഞ്ഞ് മൗലവി മനസ്സിലാക്കിയിട്ടും പറയാതെ നിർത്തിയ കുറച്ച് സംഗതികളുണ്ട്, അത് പറയുമ്പോ നിങ്ങൾ ബേജാറാകരുത്. അതിന് മുഖദ്ദിമയായിട്ട് വെച്ച് തരികയാണ് ആമുഖമായിട്ട്. എന്താന്ന് പറഞ്ഞാല് ഈ ഖുർആനിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് സത്യം അറിയാനിട്ടല്ല, ചില പ്രശ്നങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ, ചില കാര്യങ്ങളുടെ ശരി കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ട്. അതാണ് ലി നുസബ്ബിത ബിഹീഫു, ആദക്ക നിന്റെ ഹൃദയത്തെ ഓരോ ഖണ്ഡികയായിട്ട് ഇങ്ങനെ ഓതിത്ത് ഓതിത്തന്നത് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനും. ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ടല്ല, ഹദീസ് കൊണ്ട് ഉറക്കൂല. ഉറത്തല്ലാഹു തർത്തിയില, ഞാൻ ഇതിന് ക്രമവും വെച്ചിരിക്കുന്നു. ഉറത്തല്ലാഹു ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു, തർത്തിയില ഒന്നുകൂടിയും പറഞ്ഞ ഡബിളായി, ഞാൻ ഇതിന് വളരെ വ്യക്തമായ ക്രമം വെച്ചിട്ടുണ്ട് ഈ ഖുർആനെ. ഇനി ക്രോഡീകരിക്കാൻ പറഞ്ഞത് എവിടെയെന്ന് കേൾക്കണോ? യാ അയ്യുഹൽ മുസമ്മിൽ, ഏ മുസമ്മിലെ നബി, കും എഴുന്നേൽക്കൂ, കുമില്ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ നിന്ന് കുറച്ച് സമയമല്ലാത്ത സമയമൊക്കെ നീ എഴുന്നേൽക്കുക. നിസ്ഫഹു പകുതി എഴുന്നേറ്റോ, അവിൻകുസ്മിൻഹു ഖലീല, അല്ലെങ്കിൽ കുറച്ച് കുറച്ചവാ, ഔസിദ് അലൈഹി, അല്ലെങ്കിൽ പകുതിയിൽ കുറച്ച് കൂട്ടിക്കള, അതെനിക്ക് ഇഷ്ടം തന്നിക്ക. ഒന്നുകിൽ 8 മണിക്കൂറിൽ പകുതി 4, 8-12 മണിക്കൂറിൽ പകുതി 6, 6 വേണ്ട, കുറച്ച് കുറച്ച് 4-5 ആക്കിക്കോ, അല്ലെങ്കിൽ കുറച്ച് കൂട്ടി 7-8 ആക്കിക്കോ, എന്റെ ഇഷ്ടപ്രകാരം. എന്നിട്ടോ കുന്ന് പറയുമ്പോഴത്തേന് നിസ്കരിക്കാൻ അർത്ഥമല്ല, അവിടെയാണ് ഇവിടെ പറ്റിയ താരാറ്. കുമില്ലയില, രാത്രിക്ക് പകുതി സമയം നീച്ച് നിസ്കരിച്ചു വന്നത്ര. കൊന്ന് പറയാ നിങ്ങള് കൊമില്ലയില, ഇവിടെ വെച്ച അർത്ഥത്തിലാ തെറ്റ്, അള്ളാഹ്ക്കല്ല അർത്ഥം തെറ്റ്. ഇവിടെ നബി ഇവിടെ തെർത്തിയില് ക്രമീകരിക്കാത്തതിന്റെ പ്രശ്നമല്ല, രാത്രിയിൽ നിന്ന് പകുതിയോ പകുതിയിൽ കൂടുതലോ പകുതിയിൽ കുറച്ച് കുറച്ചോ, അതെന്റെ ഇഷ്ടം പോലെ കുറച്ച് അനുയായികളെയും കൂട്ടിയിട്ട് ഉറത്തിലിൽ ഖുർആനെ തെർത്തിയില, ഞാൻ വെച്ച ക്രമമനുസരിച്ച് നീ ഈ ഖുർആനെ ക്രമീകരിക്ക, അതാണ് ക്രമം, അതാണ് ഈ ക്രമം. മനസ്സിലായോ? അള്ളാഹ് ആദ്യം ക്രമം വെച്ചു, ആ ക്രമം അനുസരിച്ച് ക്രമീകരിക്കാൻ അള്ളാഹു പ്രവാചകന് നിർദ്ദേശം കൊടുത്തു. ഇപ്പൊ ഞങ്ങൾക്ക് ഈ പാഠം 1 മുതൽ പാഠം 25 വരെയുള്ള സ്കൂളിൽ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്, അത് വേണ്ട. ഒരു 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഞങ്ങൾ ഉത്തരം എഴുതിക്കോളി എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4 എന്ന നമ്പർ ഇട്ടാണ് ഉത്തരം ബോർഡുമ്പോ എഴുതി കൊടുത്താൽ, ഇനി ഇത് ഒരു അനുസരണയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി ക്രമം അനുസരിച്ച് എഴുതണം കേട്ടോ എന്ന് പറയണ്ട. അള്ള പറഞ്ഞുകൊടുത്ത ക്രമം, അള്ള വെച്ച ക്രമം, ആ ക്രമം അനുസരിച്ച് ക്രമീകരിക്കാൻ പറഞ്ഞാ പിന്നെ പ്രവാചകൻ അതനുസരിച്ച് ക്രമീകരിക്കല്ലേ. ഇപ്പൊ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നോണം ബോർഡിൽ 1, 2, 3, 4, 5, 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതി വെച്ചു. ഒരു അനുസരണയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യും? 1 എഴുതിയിട്ട് 2 എഴുതും, 2 എഴുതി 3 എഴുതും, 3 എഴുതി 4 എഴുതും, 4 എഴുതി 5 എഴുതും, അങ്ങനെയല്ലേ എഴുതുക. എന്ന പോലെ അള്ളാഹുവിന്റെ ക്രമമാണ് ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്ത് നാസ് വരെയുള്ള ക്രമം. നിങ്ങൾ പറയുന്ന അർത്ഥമല്ല എന്നാ ഞാൻ പറയുന്നത്. അതായത് ആദ്യം സൂറത്ത് നാസ് ഇറങ്ങിയ, അതിലെ കുറച്ച് ഇക്രാ കുറച്ച് ഇറങ്ങിയ, അപ്പൊ കുറച്ച് പ്രശ്നം ഉണ്ടാകുമ്പോഴേ. അങ്ങനെയല്ല, അള്ള വെച്ച ഓർഡർ,
ഈ ഓ പിന്നെ ഈ രീതി ഈ രീതിക്കനുസരിച്ച് ക്രോഡീകരിക്കാൻ ക്രമീകരിക്കാൻ പ്രവാചകന് നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ പറയുന്നത് പോലെയല്ല, നിങ്ങൾ പറയുന്നത് പോലെ വെക്കുമ്പോഴാണ് ഈ അർത്ഥത്തിന് തകരാറ് തന്നെ തിരിമറി നിങ്ങളെ നടത്തിക്കുന്നത്. നിങ്ങൾ പറയുന്ന സൂറത്ത് ഇസ്രായേൽ ഒരായത്ത് ആദ്യം ഇറങ്ങും, പിന്നെ അൽ ബക്കറിയിൽ ഒരായത്ത് ഇറങ്ങും, പിന്നെ അത് മൻസൂഖാവും, പിന്നെ കൗഫിൽ ഒരായത്ത് ഇറങ്ങും, അതും മൻസൂഖാവും. മൻസൂഖിന്റെ പ്രശ്നം ഇപ്പോഴും എടുക്കുന്നുണ്ട്, ഒറ്റ ആയത്ത് മൻസൂഖ് ഇല്ലാന്ന് മാത്രം പറഞ്ഞു നിർത്തുക. ഇവിടെ അങ്ങനെ എടുക്കുമ്പോഴാ പ്രശ്നം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് പ്രവാചകന് ചൊല്ലിക്കൊടുക്കുന്നു, സന്ദർഭത്തിനനുസരിച്ച് ആ ആയത്തുകൾ സന്ദർഭത്തിനനുസരിച്ച് പ്രവാചകൻ ചൊല്ലിക്കൊടുക്കുന്നു. ആ ക്രമമനുസരിച്ച് അള്ളാഹുവിന്റെ അനുസരണയുള്ള ഒരു ദൂതൻ എന്ന നിലക്ക് ആ രൂപത്തിൽ തന്നെ അനുയായി വൃന്ദത്തെ കൂട്ടി ക്രമീകരിക്കുന്നു. അത് ഏകദേശം ഒരു മാസത്തോളം നിലനിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യല്ല കേട്ടോ, ഖുർആനിന് കൃത്യം കിട്ടൂല. എത്രയോ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, അതിന്റെ ക്രോഡീകരണം കഴിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ആ